നമസ്കാരം. 175 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ കെൻഡക്കിയിലെ ഒരു ഗ്രാമീണ പാതയിലൂടെ രണ്ടു പേർ നടന്നു നീങ്ങുകയാണ്. അതിൽ മുന്നിൽ നടക്കുന്ന ആൾ കുറച്ച് പ്രായമുള്ള ഒരു വെള്ളക്കാരനാണ്. ഫ്രാങ്ക്ലിൻ ഗോറിൻ എന്നാണ് ആ മനുഷ്യന്റെ പേര്. അയാളുടെ തൊട്ടുപുറകെ അലക്ഷ്യമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരൻ, 17 വയസ്സ് മാത്രം പ്രായമുള്ള അയാളുടെ അടിമ, ഗോറിന്റെ അടിമയായിട്ടുള്ള സ്റ്റീഫൻ ബിഷപ്പാണ്. ഈ പുറകിൽ നടക്കുന്ന സ്റ്റീഫനോട്, അടിമയോട് വളരെയധികം ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടാണ് മുന്നിൽ ഗോറിൻ നടന്നു പോകുന്നത്. "സ്റ്റീഫൻ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഏപ്രിൽ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വർക്കുകളെല്ലാം, ഇവിടുത്തെ പണികളെല്ലാം തീർന്നിരിക്കണം. അതിനു മുമ്പ് തന്നെ നീ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. $5,000 ഞാൻ ഈ സ്ഥലമെല്ലാം വാങ്ങിയത്. പക്ഷേ അതിൽ $1,000 മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇനി $4,000 കൊടുക്കാനുണ്ട്. ആ കൊടുക്കാനുള്ള തുക നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങോട്ടേക്ക് ധാരാളം ആളുകൾ വന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതെല്ലാം ഇനി നിന്റെ മിടുക്ക് പോലിരിക്കും." ഗോറിൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് നടക്കുന്ന സമയത്ത് പുറകെ നടന്നു വരുന്ന സ്റ്റീഫൻ നിവർന്നാണ്, അഭിമാനം കൊണ്ട് നിവർന്നാണ് നടന്നിരുന്നത്. കാരണം ഈ രാജ്യത്ത് മറ്റൊരടിമയ്ക്കും കിട്ടാത്തൊരു ജോലിയാണ് താൻ ഇനി ചെയ്യുവാനായിട്ട് പോകുന്നത്. വെള്ളക്കാരല്ലാതെ മറ്റൊരാളും ഈ ഒരു പണി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അമേരിക്കയിലെ അടിമയായിട്ടുള്ള ആദ്യത്തെ ടൂർ ഗൈഡ് ആയിരിക്കും താൻ എന്നാണ് ഇങ്ങോട്ടേക്ക് യാത്ര അയക്കുന്നതിന് മുമ്പ് അമ്മ തന്നോട് പറഞ്ഞത്. അതുകൂടാതെ യജമാനന് തന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസവുമുണ്ട്. "സ്റ്റീഫൻ, ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്കുന്നുണ്ടോ?"
"ഉണ്ട്,
ഞാൻ കേൾക്കുന്നുണ്ട്," വിനീതനായിട്ട് ബിഷപ്പ് മറുപടി പറഞ്ഞു. മിസ്റ്റർ ഗോറിൻ വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. "ഈ കെൻഡിക്കി സംസ്ഥാനത്ത് നിറയെ ഗുഹകളാണ് ഉള്ളത്. നോക്കൂ, നമ്മൾ വാങ്ങിയ സ്ഥലത്തിന് തൊട്ടരികിലുള്ള ഫാമുകളിലെല്ലാം ഓരോ ഗുഹകളുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിയ സ്ഥലത്തുള്ള ഗുഹയാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് അതിനെ മാമത്ത് ഗുഹ എന്ന് വിളിക്കുന്നത്. ഒരു വർഷത്തിൽ വളരെ കുറച്ച് വിരലിലെണ്ണാവുന്നത്ര ആളുകൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഇത് കാണാനായിട്ട് വരുന്നത്. മെയിൻ ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ചെറിയ പാത കുണ്ടും കുഴിയും നിറഞ്ഞ്, ചെളി നിറഞ്ഞ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ വരാനായിട്ട് മടിക്കുന്നത്. പക്ഷേ ഇനി ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നാൽ മാത്രമേ എനിക്ക് ഈ കടം വീട്ടാനായിട്ട് പറ്റുകയുള്ളൂ. ഇങ്ങോട്ടേക്ക് ആൾ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ അവർക്ക് കാണാൻ മാത്രം വലിയ എന്തെങ്കിലും വിസ്മയങ്ങൾ ഉണ്ടായിരിക്കണം. സ്റ്റീഫൻ, ഇതാണ് നിന്റെ ജോലി. അതായത്, ഈ മാമത്ത് ഗുഹയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നീ കണ്ടുപിടിക്കണം. ഈ മാമത്ത് ഗുഹ നീ ശരിക്കും പഠിക്കണം. ഈ ഗുഹയുടെ മുക്കും മൂലയും നീ അരിച്ചു പിറക്കണം. ഇനിയും കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഈ ഗുഹയ്ക്കകത്ത് ഇനിയുമുണ്ട്. അതെല്ലാം നീ കണ്ടെത്തണം. എങ്കിലേ ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ. നീ പുതുതായിട്ട് കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പത്രങ്ങളിൽ കൊടുക്കും. അത് വായിച്ചിട്ട് ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. അവരിൽ നിന്ന് കുറച്ച് ഫീസ് ഈടാക്കിയിട്ട് വേണം നമുക്ക് ഈ മാമത്ത് ഗുഹ ആളുകളെ കാണിക്കാൻ. അങ്ങനെ എനിക്ക് എന്റെ കടം വീട്ടാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ആദ്യമേ നീ നല്ലൊരു മനുഷ്യനാകണം, നല്ലൊരു ഗൈഡാകണം, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് പഠിക്കണം." ഇങ്ങനെ ഈ സ്റ്റീഫനെ, പുറകെ നടന്നു വരുന്ന സ്റ്റീഫനെ ഉപദേശിച്ചുകൊണ്ടാണ് മുമ്പിൽ ഈ ഗോറിൻ നടന്നു പോകുന്നത്. ഈ സംഭവങ്ങൾ നടക്കുന്ന 1838 കെൻഡക്കി സംസ്ഥാനത്ത് മാത്രം 180,000 ആഫ്രിക്കൻ വംശജരായിട്ടുള്ള അടിമകൾ ഉണ്ടായിരുന്നു. അതിലൊരാൾ മാത്രമാണ് ഗോറിന്റെ അടിമകളിൽ ഒരാളായിട്ടുള്ള ചെറുപ്പം വിട്ടുമാറാത്ത 17 വയസ്സുള്ള സ്റ്റീഫൻ ബിഷപ്പ്. ഈ കെൻഡക്കി സംസ്ഥാനത്ത് തന്നെയുള്ള ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഗോറിൻ എന്ന് പറഞ്ഞ ആളുടെ വസതിയും ഫാമും ഒക്കെ ഉള്ളത്. അവിടെയാണ് ഈ സ്റ്റീഫൻ ബിഷപ്പിന്റെ അമ്മയും സഹോദരനും ഒക്കെ ജീവിക്കുന്നത്. സ്റ്റീഫനും അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അക്കാലത്ത് കെൻഡക്കിയിൽ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന അടിമകൾ ഉണ്ടായിരുന്നു. അതായത്, കുറച്ചുപേര് തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, ബാക്കി കുറച്ചുപേര് വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. തോട്ടത്തിൽ ജോലി ചെയ്യുന്ന അടിമകളുടെ കാര്യം വലിയ കഷ്ടമാണ്. പൊരി വെയിലത്ത് മണിക്കൂറുകളോളം അവർക്ക് പണി ചെയ്യേണ്ടി വരും. പക്ഷേ ഈ വീടുകളിൽ പണിയെടുക്കുന്ന അടിമകൾക്ക് അവർക്ക് കുറച്ചുകൂടി ഭാഗ്യമുള്ള ആളുകളാണ്. കുറച്ച് നല്ല വസ്ത്രവും ഭക്ഷണവും ഒക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഗോറിന്റെ കുടുംബത്ത്, അല്ലെങ്കിൽ ആ ഫാമിൽ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ആളാണ് ഈ സ്റ്റീഫൻ ബിഷപ്പിന്റെ അമ്മ. അതായത്, ഈ സ്റ്റീഫന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവൻ ഇപ്പോഴുള്ള ആ ഒരു പദവിയിൽ നിന്നും വലിയ ഉയർന്ന ഒരു പദവിയിലേക്കുള്ള മാറ്റമാണ് വീട്ടു ജോലിക്കാരനായിട്ടുള്ള അടിമയിൽ നിന്നും ടൂർ ഗൈഡായിട്ടുള്ള മറ്റൊരു അടിമയായിട്ട് മാറുക എന്നുള്ളത്. അതുകൊണ്ടാണ് വളരെ അഭിമാനത്തോടെ മറ്റാർക്കും കിട്ടാത്തൊരു പണി കിട്ടി എന്നുള്ള രീതിയിൽ സ്റ്റീഫൻ ബിഷപ്പ് ഇപ്പോൾ ഗോറിന്റെ പുറകെ നടക്കുന്നത്. സ്റ്റീഫന്റെ പെരുമാറ്റം, സ്വഭാവം, ഇതെല്ലാം ഗോറിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുമാത്രവുമല്ല, നല്ല ആരോഗ്യവുമുണ്ട്. ഈ ഗുഹകൾ വഴി കയറി ഇറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആരോഗ്യമുള്ള ഒരാളാണ് ആവശ്യം. അതുകൂടാതെ ഈ സ്റ്റീഫൻ ബിഷപ്പ് ഇയാളുടെ, ഗോറിന്റെ അടിമയാണ്. അതുകൊണ്ട് തന്നെ ഈ പണിക്കൊന്നും കൂലി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. മിസ്റ്റർ ഗോറിന്റെ കയ്യിൽ ഒരു തൂക്ക് വിളക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വിളക്ക് പുറകെ നടക്കുന്ന സ്റ്റീഫൻ ബിഷപ്പിന്റെ കയ്യിലുമുണ്ട്. ഈ രണ്ട് വിളക്കുകളും കത്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് പന്നിക്കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ ലാർഡ് ഓയിൽ വെച്ചിട്ടാണ്. ഇതുകൂടാതെ സ്റ്റീഫന്റെ തോളിൽ വലിയൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്ത് കൂടുതൽ ഓയിലുകൾ, പിന്നെ വിളക്കിന്റെ തിരികൾ, മെഴുകുതിരികൾ, രണ്ടുപേർക്കുള്ള ഉച്ചഭക്ഷണം, ഇത്രയും സാധനങ്ങൾ കരുതിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പോകുന്ന ആ പാത, ആ മണ്ണ് നിറഞ്ഞ പാത വലത്തേക്ക് തിരിഞ്ഞു. വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇരുവശത്തും വളരെയധികം മരങ്ങൾ വെട്ടിയിട്ടിരിക്കുന്നത് സ്റ്റീഫൻ കണ്ടു. ആരൊക്കെയോ കുറച്ച് പേര് അവിടെയും ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് മരം മുറിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, വേറെ കുറെ ആളുകൾ ഈ റോഡ് വെട്ടി നേരെയാക്കുന്നുമുണ്ട്. അക്കൂട്ടത്തിൽ രണ്ടുപേരെ ഈ സ്റ്റീഫന് മനസ്സിലായി. കാരണം അവർ രണ്ടുപേരും ഗ്ലാസ്ഗോവിൽ ഗോറിന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന തന്നെ പോലുള്ള രണ്ട് അടിമകളാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഗോറിൻ അവരോട് ചോദിച്ചു. വിചാരിച്ചവരും നേരത്തെ നടക്കുമെന്നാണ് തോന്നുന്നത്, അതിൽ ഒരാള് മറുപടി പറഞ്ഞു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇത് വേനൽക്കാലമാണ്, നല്ല ചൂടുണ്ട്. ആ സമയത്ത് ഒരു കാറ്റടിച്ചു, പക്ഷേ നല്ല കുളിര്, നല്ല തണുപ്പ്. ഇതെവിടെ നിന്നാണ് ഈ കാറ്റ് വരുന്നത്? സ്റ്റീഫൻ അന്തം വിട്ട് ചുറ്റും നോക്കി. സ്റ്റീഫന്റെ അന്തം വിട്ട ആ ഒരു മുഖം കണ്ട ഗോറിൻ സ്റ്റീഫനോട് ചോദിച്ചു, സ്റ്റീഫൻ നീ അത് ശ്രദ്ധിച്ചോ, തണുത്ത കാറ്റ് വരുന്നത്? നമ്മുടെ മാമത്ത് ഗുഹയിൽ നിന്നാണ് ആ തണുത്ത കാറ്റ് വരുന്നത്. പുറത്ത് എന്ത് കാലാവസ്ഥയാണെങ്കിലും ഈ ഗുഹയ്ക്കകത്ത് എപ്പോഴും നല്ല തണുപ്പാണ്. അത് പറഞ്ഞുകൊണ്ട് ഗോറിൻ വീണ്ടും മുന്നോട്ട് നടന്നു, പുറകെ സ്റ്റീഫൻ ബിഷപ്പും. വീണ്ടും ഒന്ന് രണ്ട് വളവുകൾ കഴിഞ്ഞു. അവസാനത്തെ വളവ് തിരിഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം സ്റ്റീഫൻ കണ്ടത്. ഒരു കുന്നിന്റെ ചെരിവിലൂടെ താഴേക്കാണ് ആ പാത പോയിരുന്നത്. ഒരു ചെമ്മണ്ണ് പാതയായിരുന്നു. അതിന്റെ ഇരുവശങ്ങളിലും പാറക്കൂട്ടങ്ങളാണ് ഉള്ളത്. പക്ഷേ ഉരുണ്ട പാറകളല്ല, പരന്ന് ആരോ ചെത്തി വെച്ചിരിക്കുന്ന രീതിയിലുള്ള പാറകൾ, അടുക്കിയടുക്കി വെച്ചിരിക്കുന്ന രീതിയിലുള്ള പാറകളാണ് ഇരുവശങ്ങളിലും ഉള്ളത്. താഴേക്ക് ചെരിഞ്ഞിറങ്ങുന്ന ആ ഒരു പാതയുടെ അവസാനമുള്ളത് ഒരു കുഴിയാണ്. അതെ, ആ പാത അവിടെ അവസാനിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് സ്റ്റീഫൻ അക്കാര്യം മനസ്സിലായത്. അതൊരു കുഴിയല്ല, ഒരു ഗുഹയുടെ കവാടമാണ്. കുറ്റിച്ചെടികളും വള്ളികളും മരങ്ങളുടെ ശിഖരങ്ങളും ഒക്കെ ആ ഗുഹാ കവാടത്തെ ഭാഗികമായിട്ട് മറയ്ക്കുന്നുണ്ട്. ആ ഗുഹാ കവാടത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അതിനടിയിലൂടെ വേണം ഒരാൾക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കുവാൻ. ഇതിനുള്ളിലാണ് ഗോറിൻ വില കൊടുത്തു വാങ്ങിയ, $5,000 കൊടുത്തു വാങ്ങിയ മാമത്ത് കേവ് ഉള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് പടികളും വശങ്ങളിൽ കൈവരികളും പിടിപ്പിക്കണം. ഇതാണ് നിന്റെ ആദ്യത്തെ ജോലി, കേട്ടോ സ്റ്റീഫൻ. ഗോറിൻ അത് പറയുന്നത് കേട്ടിട്ടാണ് സ്വപ്ന ലോകത്ത് നിന്ന് ഈ സ്റ്റീഫൻ മടങ്ങി വന്നത്. ഇവിടെ നിന്നും ഈ ഗുഹാമുഖത്ത് നിന്നും ഏതാണ്ട് 12 കിലോമീറ്റർ വരെയും അകത്തേക്ക് നമ്മുടെ ആളുകൾ പോയി നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറം പല കാഴ്ചകളുണ്ട്, പല രീതിയിലുള്ള റോക്ക് ഫോർമേഷൻസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതെല്ലാം നീ കണ്ടുപിടിക്കണം. ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ നിന്റെ ജോലി ആരംഭിക്കുകയാണ്. അത് കേട്ട സ്റ്റീഫൻ വിസ്മയത്തോടെ താൻ ഇനി തൻ്റെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യേണ്ട ആ ഒരു ഗുഹയിലേക്ക്, ഗുഹാമുഖത്ത് നിന്ന് അകത്തേക്ക് നോക്കി നിന്നു. ഈ ഒരു സമയത്ത് അവർ മുമ്പ് വഴിയിൽ കണ്ട ആൾക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, ഒരു വെള്ളക്കാരൻ പയ്യനാണ്, അയാൾ ഇവരുടെ പുറകെ നടന്ന് ഈ ഒരു ഗുഹയുടെ മുന്നിൽ എത്തിച്ചേർന്നു. അവനെ കണ്ടതോടെ ഗോറിൻ സ്റ്റീഫനോട് പറഞ്ഞു, സ്റ്റീഫൻ ഇതാണ് മില്ലർ. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഈ ഒരു ഗുഹയിൽ, ഈ ഒരു സ്ഥലത്ത് അബദ്ധത്തിൽ എത്തിപ്പെടുന്ന ആളുകളെ ഈ ഗുഹ കാണിച്ചിരുന്ന ടൂർ ഗൈഡാണ് ഈ മില്ലർ. മില്ലറുടെ പിതാവും ഇതേ ജോലി തന്നെയാണ് ഇവിടെ ചെയ്തിരുന്നത്. നീ ഇവനോട് നല്ല രീതിയിലൊക്കെ പെരുമാറി നിന്നാൽ മില്ലർ നിന്നെ ഈ അകത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. മുമ്പ് പറഞ്ഞതുപോലെ കുതിരവണ്ടികൾ പോകുന്ന പ്രധാന പാതയിൽ നിന്നും വീണ്ടും ഒരു 15 കിലോമീറ്റർ അകത്തേക്ക് കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ആളുകൾക്ക് ഈ മാമത്ത് ഗുഹയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഗോറിൻ കളിയാക്കിയിട്ട് പറഞ്ഞത് അബദ്ധത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന ആളുകളെ ഈ സ്ഥലം കാണിച്ചിരുന്ന ഗൈഡാണ് ഈ മില്ലർ എന്ന്. സ്റ്റീഫൻ മില്ലറെ ഒന്ന് നോക്കി. തന്നെക്കാലം കുറച്ച് വർഷങ്ങൾ മാത്രം പ്രായ കൂടുതലുള്ള ഒരു ചെറുപ്പക്കാരനാണ് മില്ലർ. ഇവന് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും എനിക്കും സാധിക്കും. തൻ്റെ അഭിമാന നിമിഷമാണത്. വെള്ളക്കാർ മാത്രം ജോലി ചെയ്തിരുന്ന ഒരു പണി, ടൂർ ഗൈഡ്, ഞാൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. നിനക്ക് ഒരു ജോഡി നല്ല ഷൂസുകളുടെ ആവശ്യമുണ്ട്. മില്ലർ ഈ സ്റ്റീഫനെ അടി തൊട്ട് മൂടി വരെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. ഈ ഗുഹയ്ക്കകത്ത് തെന്നുന്ന സ്ഥലങ്ങളും ചതുപ്പും ഒക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് നല്ല ഷൂസുകൾ ആവശ്യമാണ്. സാരമില്ല, മിസ്റ്റർ ഗോറിനോട് ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റീഫൻ, ഈ നിൽക്കുന്ന മില്ലറിൻ്റെ കൂടെ നീ അകത്തേക്ക് പോകുക. അവൻ നിന്നെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. ഈ ഗുഹയ്ക്കുള്ളിലേക്ക് തൻ്റെ കൈ ചൂണ്ടിക്കൊണ്ട് മിസ്റ്റർ ഗോറിൻ സ്റ്റീഫനോട് പറഞ്ഞു. മുമ്പ് പറഞ്ഞതുപോലെ ഗുഹയുടെ മുകളിൽ നിന്നും താഴേക്ക് ജലം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അങ്ങനെ വീഴുന്ന വെള്ളം പടികളിലൂടെ അല്ലെങ്കിൽ ആ ഇറങ്ങുന്ന സ്ഥലത്തെ നനച്ചുകൊണ്ടാണ് താഴേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇറങ്ങുന്ന സ്ഥലം മുഴുവൻ ചെളി പിടിച്ച് പായൽ പിടിച്ചിട്ട് തെന്നുന്ന പരുവത്തിലാണ്. കമ്പുകൾ കൊണ്ട്, തടിയുടെ കമ്പുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൈവരി അവിടെ ഉണ്ടെങ്കിലും ആളുകൾ സൂക്ഷിച്ച് നടന്നാൽ മാത്രമേ തെന്നി വീഴാതെ അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റീഫൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഈ കൈവരിയിൽ പിടിച്ചു പിടിച്ച് അകത്തേക്ക് നീങ്ങി. അങ്ങനെ അകത്തേക്ക് കയറുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു മൂലയിൽ കുറച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മില്ലർ സ്റ്റീഫനോട് പറഞ്ഞു, ഗുഹയ്ക്കകത്ത് ഇനി വെള്ളം കിട്ടില്ല. അതുകൊണ്ട് വരുന്ന ആളുകൾ അവരവരുടെ വാട്ടർ ബോട്ടിലുകളിൽ വെള്ളം ഇവിടെ നിന്ന് നിറച്ചിട്ട് വേണം ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട്. ഇത്രയും പറഞ്ഞ ശേഷം മില്ലർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 വാട്ടർ ബോട്ടിലുകൾ ഈ സ്റ്റീഫന്റെ നേർക്ക് നീട്ടി. സ്റ്റീഫൻ ഈ 2 ബോട്ടിലുകളും തുറന്ന് അതിനകത്ത് ജലം ശേഖരിച്ചു. അങ്ങനെ ഈ ഗുഹയിലെ ആദ്യത്തെ പാഠം മില്ലർ ഇദ്ദേഹത്തോട്, അല്ലെങ്കിൽ ഈ സ്റ്റീഫനോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ജലം കരുതിയിരിക്കണം. ഒരു ബോട്ടിൽ നിറയെ വെള്ളം, പിന്നെ റാന്തൽ, ഓയില്, തീപ്പെട്ടികൾ, മെഴുകുതിരികൾ, പിന്നെ ആളുകൾക്ക് കഴിക്കുവാൻ വേണ്ടുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങൾ, ഇത്രയുമാണ് ഒരു ഗൈഡിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. മില്ലർ സ്റ്റീഫനെ നോക്കി പറഞ്ഞു. സ്റ്റീഫൻ തലയാട്ടി. അങ്ങനെ സ്റ്റീഫൻ ആദ്യമായിട്ട് മാമത്ത് ഗുഹയുടെ അകത്തേക്ക് കയറുകയാണ്. ഒരേ സമയത്ത് ഭയം, ആകാംക്ഷ, അങ്ങനെ പലവിധ വികാരങ്ങൾ സ്റ്റീഫന്റെ മനസ്സിലൂടെ വന്നുപോയി. മാമത്ത് ഗുഹയുടെ ആകെയുള്ള ഒരു ഘടന, ഭീമാകാരമായിട്ടുള്ള ആ ഒരു രൂപം, അകത്തെ ഇരുട്ടിന്റെ ഖനം, ഇതെല്ലാം ആദ്യമൊക്കെ സ്റ്റീഫനെ ഒന്ന് ഭയപ്പെടുത്തി. ഈ ഒരു വലിയ ഗുഹയിൽ, കുറ്റാക്കൂരി ഇരുട്ടില് താനെങ്ങാനും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, വഴിതെറ്റി പോയി കഴിഞ്ഞാൽ എന്താവും സംഭവിക്കുക? അതുപോട്ടെ, താൻ ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്ന സഞ്ചാരികൾ, സന്ദർശകർ, അവരിൽ ആരെങ്കിലും തൻ്റെ കയ്യിൽ നിന്ന് കാണാതെ എങ്ങോട്ടെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെ പലവിധ വിചാരങ്ങൾ സ്റ്റീഫന്റെ മനസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയി. ഈ ഒരു സമയത്ത് മുമ്പിൽ മില്ലർ, പുറകെ സ്റ്റീഫൻ, അങ്ങനെയാണ് ഇവർ നടക്കുന്നത്. ചെളി നിറഞ്ഞ പാതയിലൂടെ ഈ ഒരു മാമത്ത ഗുഹയിലേക്ക് സാവധാനം കയറുകയാണ്. ഇവരിപ്പോൾ നടക്കുന്ന ആ പാത, ഈ എൻട്രൻസിലുള്ള ആ പാത തീരെ ഇടുങ്ങിയതാണ്. അതുമാത്രവുമല്ല, അകത്ത് നിന്ന് തണുത്ത വായു നല്ല ശക്തിയോടെ പുറത്തേക്ക് വരുന്നുമുണ്ട്. ഇതുപോലെ അകത്ത് നിന്ന് സദാസമയവും ഈ ഒരു ഭാഗത്ത് കാറ്റ് ഉള്ളതിനാൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് റാന്തൽ, നമ്മുടെ കയ്യിലുള്ള ആ ഒരു വിളക്കുകൾ കത്തിക്കുന്നത് ശരിയല്ല, അത് കെട്ടുപോകും. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ വിളക്കില്ലാതെ വേണം മുന്നോട്ട് നീങ്ങാനായിട്ട്. അതുമാത്രവുമല്ല, വിളക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ, കൂടുതൽ തിരികൾ, ഓയിൽ, ഇതെല്ലാം എപ്പോഴും കയ്യിലുണ്ടാവണം. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് മില്ലർ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ ഒരു ഗുഹയുടെ ഗുഹാ കവാടത്തിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ അന്ധകാരം ചുറ്റും പരക്കുന്നത് ഈ സ്റ്റീഫൻ ശ്രദ്ധിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും മില്ലർ ഈ തിരികൾ കത്തിക്കുവാൻ വേണ്ടിയിട്ട് സ്റ്റീഫനോട് ആവശ്യപ്പെട്ടു. ആ ഒരു സമയത്ത് ഇടുങ്ങിയ ഒരു ഇടനാഴി വഴിയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിയുടെ ഇരുവശങ്ങളിലും വലിയ പാറകൾ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് സ്റ്റീഫൻ ശ്രദ്ധിച്ചു. അതുമാത്രമല്ല, താഴെ ഇവർ നടക്കുന്ന സ്ഥലം ചെളി നിറഞ്ഞു കിടക്കുകയാണ്. ഇതുപോലെ ഇടുങ്ങിയ ഒരു സ്ഥലമായതുകൊണ്ട്, ഒരു ടണൽ പോലെ കിടക്കുന്നതുകൊണ്ട് ഈ ഒരു സ്ഥലത്തെ നാരോസ് എന്നാണ് വിളിക്കുന്നത്. സ്റ്റീഫനോട് മില്ലർ പറഞ്ഞു കൊടുത്തു, ഇതുപോലെ ഈ ഒരു ഗുഹയുടെ പല ഭാഗങ്ങൾക്കും പല പേരുകളുണ്ട്, ഇതെല്ലാം നീ മനപ്പാഠം പഠിച്ചു വെക്കണം, എന്നാലേ ആളുകളോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആദ്യത്തെ സ്ഥലം ഗുഹാ കവാടം, അത് കഴിഞ്ഞാൽ ഇടുങ്ങിയ ഒരു ഇടനാഴിയാണ്, അതിൻ്റെ പേര് നാരോസ്. ഇത്രയും പറഞ്ഞിട്ട് മില്ലർ നടത്തം നിർത്തിയിട്ട് സ്റ്റീഫൻ പുറകെ വരുന്നുണ്ടോ എന്ന് നോക്കി. സ്റ്റീഫൻ ആ സമയത്ത് വിളക്കുമൊക്കെ പിടിച്ചിട്ട് അവിടെയുള്ളൊരു പാറയുടെ മേളിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മില്ലർ ഈ സ്റ്റീഫനോട് ചൂടായി, ഇതാണ് ഇവിടെ നോക്കേണ്ട, അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, അതായത് കൂട്ടം വിട്ട് പുറകെ പുറകെ ഇങ്ങനെ നിൽക്കരുത്, അങ്ങനെ കൂട്ടം വിട്ട് മാറി പോകരുത്. ഇങ്ങനെയാണ് ഗുഹകളിൽ ആളുകൾ ഒറ്റപ്പെട്ട് പോകുന്നത്. അതുകൊണ്ട് മേലിൽ നീ ഇങ്ങനെ ചെയ്യരുത്, മറ്റാരെയും ചെയ്യാനായിട്ട് അനുവദിക്കാനും പാടില്ല. ഇതെല്ലാം പഠിക്കാനായിട്ട് നിനക്ക് ഒരായുസ് മുഴുവൻ ബാക്കിയുണ്ട്. വളരെ ഉറച്ച ശബ്ദത്തിൽ ഒരു താക്കീത് കൊടുക്കുന്നത് പോലെയാണ് മില്ലർ ഇത് സ്റ്റീഫനോട് പറഞ്ഞത്. നാം ഇനി പോകുന്നത് പള്ളിയിലേക്കാണ്. ഇത് കേട്ടിട്ട് സ്റ്റീഫൻ ഞെട്ടി. ഈ അന്ധകാര ലോകത്ത് പള്ളിയും? പക്ഷെ സ്റ്റീഫൻ മറത്തൊന്നും ചോദിച്ചില്ല. അവൻ ഈ മില്ലറുടെ പുറകെ മുന്നോട്ട് നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ നടക്കുന്ന ആ പാതയുടെ, ആ ഒരു ഇടുങ്ങിയ പാതയുടെ വിസ്താരം കൂടിക്കൂടി വരുന്നത് സ്റ്റീഫൻ ശ്രദ്ധിച്ചു. അതുമാത്രമല്ല, ഈ പാത ഇപ്പോൾ താഴേക്കാണ് ഇറങ്ങുന്നത്. സ്റ്റീഫൻ ഈ പാതയുടെ രണ്ട് വശങ്ങളിലേക്ക് നോക്കി. ഇരുവശങ്ങളിലും തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പൈപ്പുകൾ പോകുന്നുണ്ട്. നമ്മുടെ മുളങ്കമ്പ് വെച്ചിട്ട് പൈപ്പ് ഉണ്ടാക്കുന്നത് പോലെ, അങ്ങനെയുള്ള അകത്ത് ഹോളോ ആയിട്ടുള്ള തടികൾ വെച്ചിട്ട് പൈപ്പുകൾ ഇരുവശങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അതുമാത്രമല്ല, പാതയുടെ മറ്റൊരു വശത്ത്, ചെളി നിറഞ്ഞ മറ്റൊരു വശത്ത് വീൽപാടുകൾ കാണാനുണ്ട്. അതായത് കാളവണ്ടിയോ കുതിരവണ്ടിയോ ഒക്കെ പോയതുപോലുള്ള പാടുകൾ കാണാനുണ്ട്. സ്റ്റീഫൻ അതിശയിച്ചു, ഈ ഒരു പൈപ്പുകളും ഈ ഒരു വണ്ടികളും ഒക്കെ ഇതിനകത്തേക്ക് എന്തിനാണ് പോയത്? എന്താണ് അവരകത്തേക്ക് പോയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത്? പക്ഷേ ഇതൊന്നും ആ ഒരു സമയത്ത് മില്ലറോട് ചോദിക്കാനുള്ള ധൈര്യം സ്റ്റീഫൻ ഉണ്ടായില്ല. ഉടുന്നിനെ ആ ഒരു ഇടുങ്ങിയ പാതയായിട്ടുള്ള നാരോസ് എന്ന് പറഞ്ഞ ആ ഇടനാഴി അവസാനിച്ചു. ഇവർ മറ്റൊരു സ്ഥലത്ത് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ്, എവിടെയാണ് എന്ന് സ്റ്റീഫന് മനസ്സിലായില്ല. ചുറ്റിനും നല്ല ഇരുട്ടാണ്. പക്ഷേ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വിറകുകൾ കൂട്ടി വെച്ചിരിക്കുന്നത് സ്റ്റീഫൻ ശ്രദ്ധിച്ചു. മുന്നേ നടന്നു പോയിരുന്ന മില്ലർ ഇത്തരം വിറക് കൂനകളിൽ ഒന്നിന് തീ കൊളുത്തി. അങ്ങനെ തീ ജ്വാലകൾ മുകളിലേക്ക് വന്ന സമയത്താണ് ശരിക്കും സ്റ്റീഫന് അതെന്താണ് എന്ന് മനസ്സിലായത്. അതൊരു കൂറ്റൻ മുറിയായിരുന്നു. ആ മുറിയുടെ ഏറ്റവും മുകൾ ഭാഗം, അത് വളരെ വ്യക്തമായിട്ടൊന്നും ഇവന് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ അത് ഒരു കുട നിവർത്തി വെച്ചതുപോലെ, ഒരു ഡോം പോലെ, അല്ലെങ്കിൽ ഒരു താഴിക കുടം പോലെയാണ് ഇരുന്നിരുന്നത്. ഉയരത്തിൽ കത്തുന്ന ആ ആഴിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ കൈകൾ രണ്ടും വിരിച്ചു പിടിച്ചുകൊണ്ട് ഈ മില്ലർ സ്റ്റീഫനോട് പറഞ്ഞു, സ്റ്റീഫൻ, ഇതാണ് നമ്മുടെ ഈ ഗുഹയ്ക്കുള്ളിലെ ആദ്യത്തെ വലിയ മുറി, റൊട്ടൻഡ. ഇതുപോലെ ഡോമുള്ള, താഴെക്കുടങ്ങളുള്ള വലിയ മുറികളെയാണ് റൊട്ടൻഡ എന്ന് വിളിക്കുന്നത്. സ്റ്റീഫൻ അതിശയത്തോടെ ചുറ്റിനും നോക്കി. റൊട്ടൻഡയുടെ ഭിത്തികൾ തങ്ങൾ കത്തിച്ചിരിക്കുന്ന ഈ ഒരു തീനാളങ്ങൾക്കും അപ്പുറം എവിടെയോ ആണ്. അങ്ങ് മുകളില് താഴെക്കുടം, ഡോം എവിടെയാണ് എന്ന് പോലും കാണാൻ സാധിക്കുന്നില്ല, അത്രയ്ക്ക് ഇരുട്ടാണ്. റൊട്ടൻഡയ്ക്ക് 60 മീറ്റർ ആണ് നീളം, ഏതാണ്ട് 10 ആൾ ഉയരവുമുണ്ട്, മില്ലർ പറഞ്ഞു. സ്റ്റീഫൻ, നീ ഈ അളവുകളും പേരുകളും എല്ലാം ഓർത്തിരിക്കണം, കാരണം ആളുകൾ ഇതെല്ലാം മുക്കുമൂലയും എല്ലാം ചോദിക്കും. അതെല്ലാം അവരോട് കൃത്യമായിട്ട് പറയേണ്ടതാണ്. അത് മാത്രവുമല്ല, ഇവിടെ ഒന്നോ രണ്ടോ ആഴികൾ നീ തെളിക്കണം അല്ലെങ്കിൽ കത്തിക്കണം. എങ്കിൽ മാത്രമേ ഈ റൊട്ടണ്ട പൂർണ്ണമായിട്ടും ആളുകൾക്ക് സന്ദർശകർക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. മില്ലർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സ്റ്റീഫൻ ഒരു വിചിത്ര മായാലോകത്തായിരുന്നു. മില്ലർ വീണ്ടും മുന്നോട്ട് നടന്നു. അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കുറച്ച് കയറ്റമാണ്. മുമ്പുണ്ടായിരുന്ന നാരോസിനേക്കാളും കുറച്ചുകൂടി വീതിയുള്ള ഒരു വഴിയായിരുന്നു അത്. ആ വഴി വീണ്ടും മറ്റൊരു റൂമിലേക്കാണ് ചെന്ന് കയറുന്നത്. ആ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് മില്ലർ തിരിഞ്ഞു നിന്ന് സ്റ്റീഫനോട് പറഞ്ഞു, ഈ ഒരു റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് നീ കൊണ്ടുവരുന്ന സംഘത്തിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് പറയണം ഭയക്കരുത് എന്ന്. കാരണം ഈ മുറിക്കുള്ളിൽ തണുപ്പ് കാലത്ത് 10,000 വവ്വാലുകളാണ് ഈ മുറിയുടെ മുകളിലുള്ള പാറക്കൂട്ടങ്ങളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ചിലപ്പോൾ ആളുകളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഈ വവ്വാലുകളെല്ലാം ഒരേ സമയത്ത് തന്നെ ഇവിടെ നിന്ന് ചിറകടിച്ച് ഈ വാതിലിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ സംഘത്തിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർ പേടിച്ച് നിലവിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു റൂമിന്റെ പേരാണ് ലിറ്റിൽ ബാറ്റ് റൂം. ഈ ഗുഹ കാണാൻ പെണ്ണുങ്ങൾ വരുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീഫൻ ഉണ്ടായ സംശയം ഇതായിരുന്നു. മില്ലർ പറഞ്ഞു, സാധാരണ ചെറുപ്പക്കാർ ഇവിടെ വരും. ചെറുപ്പക്കാർ വരുന്നുണ്ടെങ്കിൽ കൂട്ടത്തില് പെണ്ണുങ്ങളും സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. പ്രായമുള്ള ആളുകൾ ഈ ഒരു ഗുഹയുടെ കവാടം കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് പതിവ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ മുറിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഈ മുറിയുടെ ഇരുട്ട് മൂലയിൽ ഒരിടത്ത് ഒരു വലിയ കുഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുറിയിലേക്ക് നീ വേണം ആദ്യമേ കയറാനായിട്ട്. എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലേക്കും നീ വേണം ആദ്യം കയറാനായിട്ട്. അല്ലെങ്കിൽ ആളുകൾ ആദ്യം ചെന്ന് കയറിയിട്ട് അറിയാതെ ഇത്തരം കുഴികളിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് മില്ലർ ആ ഒരു മുറിയുടെ ലിറ്റിൽ ബാറ്റ് റൂമിന്റെ ഒരു മൂലയിലേക്ക്, ഇരുട്ട് നിറഞ്ഞ ഒരു മൂലയിലേക്ക് സാവധാനം നടന്നു. ആ ഒരു സമയത്ത് മില്ലറിന്റെ മുമ്പിൽ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് പുറകിൽ നിന്ന് സ്റ്റീഫൻ ഒന്ന് ഏന്തി നോക്കി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്റ്റീഫന് മനസ്സിലായി അവിടെ ഒന്നും കാണാനില്ല, വലിയ ഇരുട്ടാണ്. അതായത് തറയാണ്, പക്ഷെ അവിടെ ഒന്നും കാണാനില്ല. എന്നാൽ മില്ലർ തന്റെ കയ്യിലിരുന്ന ആ റാന്തല് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നീക്കി പിടിച്ചപ്പോഴാണ് പുറകിൽ നിന്ന ഈ സ്റ്റീഫന് കാര്യം മനസ്സിലായത്. അത് വലിയൊരു കുഴിയാണ്, പടുകൂറ്റൻ ഗർത്തം. മില്ലർ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ കുഴിക്കകത്തേക്ക് ഇട്ടു. കുറേയേറെ സെക്കൻഡുകൾക്ക് ശേഷമാണ് ആ കല്ല് താഴെ ചെന്ന് പതിക്കുന്ന ശബ്ദം സ്റ്റീഫന് കേൾക്കാൻ സാധിച്ചത്. മില്ലർ തിരിഞ്ഞു നിന്നുകൊണ്ട് സ്റ്റീഫനോട് പറഞ്ഞു, സ്റ്റീഫൻ, ഇതാണ് ക്രേവിസ് പിറ്റ്. പണ്ടൊരു ദിവസം ഞാൻ ഒരു വലിയൊരു കയറെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് കല്ല് കെട്ടി തൂക്കിയിട്ട് ഈ ഒരു കുഴിക്കകത്തേക്ക് ഒന്ന് ഇട്ട് നോക്കി ഇതിൻ്റെ ആഴം അറിയാനായിട്ട്. ഏതാണ്ട് 90 ആഴമുണ്ട് ഈ ഒരു കുഴിക്ക്. ഇതിനുള്ളിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാൾ പാതാളത്തിലേക്ക് നേരെ പോയി എന്നാണ്. ഇതിനുശേഷം മില്ലർ ആ കുഴിയുടെ ഭാഗത്ത് നിന്ന് ആ മുറിയുടെ മറ്റൊരു മൂലയിലേക്ക് നീങ്ങി അവിടെ കുറച്ച് കല്ലുകൾ ആരോ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയിരുന്ന ശേഷം മില്ലർ മറ്റൊരു കഥ പറയാനായിട്ട് തുടങ്ങി. സ്റ്റീഫൻ, ഈ മുറിയിൽ വന്നു കഴിയുമ്പോഴേക്കും, ഈ ലിറ്റിൽ ബാറ്റ് റൂമിൽ വന്നു കഴിയുമ്പോഴേക്കും ആളുകൾ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവണം. ആ ഒരു സമയത്ത് ആളുകളോട് ഇവിടെയുള്ള പാറകളിലൊക്കെ ഇരിക്കാൻ പറയുക. അതിനുശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന കഥ നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഈ ഗുഹയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ കാര്യമായ ഖനനം, മൈനിങ് നടന്നിരുന്നു. അതായത് ഗൺ പൗഡറിന് ആവശ്യമായിട്ടുള്ള സോൾട്ട് പീറ്റർ കലർന്ന മണ്ണാണ് ഈ ഗുഹയ്ക്കുള്ളിൽ പല സ്ഥലങ്ങളിലും ഉള്ളത്. ഇത് പൊടിച്ച് ഇതിനുള്ളിൽ നിന്നും പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് അക്കാലത്ത് ആളുകൾ ഈ ഗുഹയ്ക്കുള്ളിൽ കയറിയിരുന്നത്. അക്കൂട്ടത്തിലെ ഒരാൾക്ക് ഈ കാണുന്ന ക്രെവിസ് പിറ്റിന്റെ അടിയിൽ എന്താണ് ഉള്ളത് എന്നറിയാനായിട്ട് കലശലായ ആഗ്രഹമുണ്ടായി. അയാൾ മുമ്പ് ഞാൻ ചെയ്തതുപോലെ ഒരു കയറെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മുടെ റാന്തൽ കെട്ടി തൂക്കിയിട്ടിട്ട് ഈ കുഴിക്കകത്തേക്ക് അയാൾ പതുക്കെ പതുക്കെ ഇറക്കി നോക്കി. എന്നാൽ ഈ കുഴിയുടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അയാൾക്ക് കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. ഭയന്നുപോയ അയാൾ ഈ ഒരു കയറ് തിരിച്ചു വലിക്കുന്ന സമയത്ത് കയർ പൊട്ടുകയും ഈ ഒരു റാന്തൽ ഇതിനുള്ളിലേക്ക് പോവുകയും ചെയ്തു. എങ്കിലും അയാൾ പിന്തിരിഞ്ഞില്ല. ഇതിൻ്റെ അടിയിൽ എന്താണ് ഉള്ളത് എന്നറിയാനുള്ള ആഗ്രഹം അയാൾക്കും അയാളുടെ കൂട്ടുകാർക്കും ഉണ്ടായി. അവസാനം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരടിമ ചെറുക്കനെ ഇങ്ങനെ ഈ റാന്തലിന് പകരം ഇതിനുള്ളിലേക്ക് കെട്ടിയിറക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനമെടുത്തു. സ്റ്റീഫൻ നിന്നേക്കാളും പ്രായക്കുറവുണ്ടായിരുന്ന ഒരു പയ്യനാണ്, ഒരു അടിമ പയ്യനായിരുന്നു അത്. അവനെ ഇറക്കാനുള്ള പ്രധാന കാരണം അവന് വണ്ണക്കുറവാണ്, ഭാരം തീരെ കുറവാണ്. അങ്ങനെയുള്ള ഒരാളെ ഇതിനകത്തേക്ക് അവർക്ക് 2-3 കയറുകൾ വെച്ചിട്ട് കെട്ടിയിറക്കാനായിട്ട് സാധിക്കും. അവർ കഷ്ടപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു 45 വരെയും ഈ ഒരു കുഴിയിലേക്ക് ആ ഒരു പയ്യനെ കെട്ടിയിറക്കി എന്നാണ് പറയുന്നത്. എന്താണേലും അത് കഴിഞ്ഞപ്പോഴേക്കും ഈ ചെറുക്കൻ കിടന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങി. അതോടുകൂടിയിട്ട് ഇവർ ഈ പയ്യനെ സാവധാനം ഈ കുഴിയിൽ നിന്ന് പുറത്തേക്കെടുത്തു. അങ്ങനെ പുറത്തേക്ക് വന്ന ആ ഒരു അടിമപ്പയ്യന്റെ മുഖം വല്ലാത്ത രീതിയിൽ വിളറി വെളുത്തിരിക്കുകയായിരുന്നു. അവനോട് ചോദിച്ചു കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞ ശേഷമാണ് അവൻ ഉത്തരം പറഞ്ഞത് തന്നെ. അവൻ വല്ലാതെ ഭയന്ന് പോയി എന്നും താഴെ ഇതിനേക്കാളും വലിയൊരു മുറിയാണ് ഉള്ളത് എന്നുമാണ് അവൻ പറഞ്ഞത്. അത് മാത്രവുമല്ല, ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് പാതാളത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ അവന് തോന്നി. ഈ ടണലിൻ്റെ 2 വശങ്ങളിലും കളർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വലിയ രീതിയിൽ നിറങ്ങൾ ഉള്ള ഒരു ഭിത്തിയാണ് അവിടെ ഉള്ളത്. അങ്ങനെ പല കാര്യങ്ങൾ, വിശ്വസിക്കാനായിട്ട് പ്രയാസമുള്ള പല കാര്യങ്ങൾ ഈ ഒരു ചെറുക്കൻ ഇവരോട് പറഞ്ഞു. അത് മാത്രമല്ല, ഇനി എത്ര രൂപ തരും എന്ന് പറഞ്ഞാലും ഞാൻ ഇതിനുള്ളിലേക്ക് ഇറങ്ങില്ല എന്ന് ആ ഒരു പയ്യൻ ഇവരോട് പറയുകയും ചെയ്തു. അതായത് ഇതിന് താഴെ മറ്റൊരു ലോകമാണ് ഉള്ളത് എന്നാണ് ആ പയ്യൻ ഇവരോട് പറഞ്ഞത്. എന്താണേലും അവര് ഈ ഭയന്നു പോയ അടിമ പയ്യൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. ഇത്രയും പറഞ്ഞിട്ട് മില്ലർ തന്റെ പാന്റിലെ പൊടി തട്ടിക്കളഞ്ഞ ശേഷം ആ ഒരു പാറയുടെ മുകളിൽ നിന്ന് സാവധാനം എഴുന്നേറ്റു. പക്ഷെ അപ്പോഴും സ്റ്റീഫന്റെ മനസ്സ് ഈ ക്രെവിസ് പിറ്റിന് ഉള്ളിലായിരുന്നു. എന്തായിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക? ആ ഒരു അടിമ പയ്യൻ പറഞ്ഞത് ശരിയാവാൻ സാധ്യതയില്ലേ? കാരണം ഇതിന്റെ അടിയിൽ മറ്റൊരു ഗുഹയോ മറ്റൊരു ഗുഹാ ശൃംഖല തന്നെയോ മറ്റൊരു ലോകമോ ഉണ്ടാവാൻ സാധ്യതയില്ലേ? അപ്പോഴേക്കും മില്ലറിന്റെ ശബ്ദം വീണ്ടും അവിടെ മുഴങ്ങി. നമുക്ക് ഇനി തിരിച്ചു പോകണം, തിരിച്ച് റൊട്ടൻഡയിൽ എത്തിച്ചേരണം. കാരണം ഇവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് പോകാനുള്ള പാസേജുകൾ ഇല്ല. വഴി ഇവിടം കൊണ്ട് ഈ ലിറ്റിൽ ബാറ്റ് റൂമിൽ അവസാനിക്കുകയാണ്. ഇനി തിരിച്ച് നമ്മൾ ആദ്യം കണ്ട വലിയ റൂം റൊട്ടൻഡ അങ്ങോട്ടേക്ക് പോയ ശേഷമാണ് അവിടെ നിന്ന് ബാക്കി ഈ സ്ഥലങ്ങളിലേക്ക് ഗുഹയുടെ മറ്റു വശങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മില്ലർ ഇതും പറഞ്ഞുകൊണ്ട് ലിറ്റിൽ ബാറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന സമയമെല്ലാം സ്റ്റീഫന്റെ മനസ്സ് ആ ഒരു ക്രെവിസ് പിറ്റിന്റെ അടിയിൽ തന്നെയായിരുന്നു. ആ ഒരു മായാലോകം എന്തായിരിക്കും എന്ന് തന്നെയാണ് സ്റ്റീഫൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവൻ ഒരു കാര്യം തീരുമാനിച്ചു, തന്റെ ഇനിയുള്ള ജീവിതം ഈ ഇരുട്ട് നിറഞ്ഞ ഇടനാടികളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനുള്ളിൽ എന്താണ് എന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ ഇരുവരും സാവധാനം മുമ്പ് പറഞ്ഞ വലിയ റൂമായിട്ടുള്ള റൊട്ടൻഡയിലേക്ക് നടന്നു. അങ്ങോട്ടേക്കുള്ള യാത്രയിൽ മുമ്പിൽ നടന്നിരുന്ന മില്ലർ പുറകെ നടന്നിരുന്ന ഈ ഒരു സ്റ്റീഫനോട് താൻ ഇതുവരെയും പഠിപ്പിച്ച കാര്യങ്ങൾ, പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ സ്റ്റീഫൻ ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില മെമ്മറി ടെസ്റ്റൊക്കെ നടത്തി. അതായത് സ്ഥലങ്ങളുടെ പേരുകൾ, അളവുകൾ ഒക്കെ ചോദിച്ചു. പക്ഷേ അതിനെല്ലാം കറക്റ്റായിട്ട് ഒരു തെറ്റുപോലും ഇല്ലാതെ ഈ സ്റ്റീഫൻ മറുപടി പറയുന്നത് കേട്ടിട്ട് മില്ലർ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടുപോയി. ഈ ഒരു അടിമയ്ക്ക് ഇത്രയ്ക്കും ഓർമ്മശക്തി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അയാൾ ശരിക്കും അമ്പരുന്നു. ഈ സമയം കൊണ്ട് സ്റ്റീഫന്റെ കണ്ണുകൾ ഈ ഒരു ഇരുട്ടിൽ കാണാൻ പറ്റുന്ന രീതിയിൽ പാകപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് താൻ നടക്കുന്ന പാതയ്ക്ക് ഇരുവശമുള്ള സ്ഥലങ്ങളും മുകളിലുള്ള സ്ഥലങ്ങളും ഒക്കെ ഈ സ്റ്റീഫന് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിച്ചു. ആദ്യമേ തന്നെ റൊട്ടൻഡയിൽ വരണം, അവിടെ നിന്ന് ലിറ്റിൽ ബാറ്റ് റൂം, അവിടെ നിന്ന് തിരിച്ച് വീണ്ടും റൊട്ടൻഡയിൽ വരണം, അവിടെ നിന്ന് വേണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ. ഇങ്ങനെ വഴി പറഞ്ഞ് 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 സ്റ്റീഫൻ കാണാപ്പടം പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഓരോ നിമിഷം മുന്നോട്ട് പോകും തോറും ഈ ഒരു ഗുഹ തന്റെ വീടായി മാറുകയാണ് എന്ന് സ്റ്റീഫന് മനസ്സിലായി. അങ്ങനെ അവസാനം അവർ റൊട്ടൻഡയിൽ തിരികെ എത്തിച്ചേർന്നു. അവർ മുമ്പ് കത്തിച്ച ആഴികളെല്ലാം സാവധാനം അണഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മറ്റൊരു വഴി വേറൊരു ദിശയിലേക്ക് പോകുന്നത് സ്റ്റീഫൻ കണ്ടു. മില്ലർ ആ ഒരു വശത്തേക്കാണ്, ആ ഒരു ഇടനാഴി വഴിയാണ് ഇനി മുന്നോട്ട് നീങ്ങുന്നത്. നല്ല വീതിയും ഉയരവും ഒക്കെ ഉണ്ടായിരുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു പാതയിലൂടെയാണ് അവരിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ഗ്രാൻഡ് ഗാലറി. മില്ലർ സ്റ്റീഫനോട് പറഞ്ഞു, നീ കാണുന്നത് പോലെ നല്ല ഉയരവും വീതിയുമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇടനാഴിയെ ഗ്രാൻഡ് ഗാലറി എന്ന് വിളിക്കുന്നത്. കുറച്ചു നേരം ആ ഒരു ഗ്രാൻഡ് ഗാലറിയിലൂടെ നടന്ന ശേഷം അവർ വീണ്ടും വലിയൊരു റൂമിലേക്ക് പ്രവേശിച്ചു. മുമ്പ് കണ്ട റൊട്ടൻഡ പോലുള്ള വലിയൊരു റൂം തന്നെയാണ് ഇപ്പോൾ ഇവർ കയറിയിട്ടുള്ള ഈ റൂമും. പക്ഷേ ഈ റൂമിന്റെ ഒരു വശത്ത് തടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കുറച്ച് ബെഞ്ചുകൾ കിടക്കുന്നത് സ്റ്റീഫൻ ശ്രദ്ധിച്ചു. ഈ മില്ലർ സ്റ്റീഫനോട് പറഞ്ഞു, നീ ആ ഒരു ബെഞ്ചിൽ പോയി ഇരിക്കുക, എന്നിട്ട് നിന്റെ കയ്യിലുള്ള റാന്തൽ എന്റെ കയ്യിൽ തരിക. അതിനുശേഷം ഈ റാന്തലുമൊക്കെ ആയിട്ട് മില്ലർ ഈ ഒരു റൂമിന്റെ ഒരു വശത്ത് കുറച്ച് പാറകൾ ഇങ്ങനെ കിടപ്പുണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു പാറയുടെ സൈഡിൽ ചെന്ന് നിന്നിട്ട് ഈ റാന്തലുമൊക്കെ ആയിട്ട് ആ പാറയുടെ വശങ്ങളിൽ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന പടവുകളിലൂടെ ഈ ഒരു മില്ലർ സാവധാനം ഭിത്തി വഴി മുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങി. ഏറ്റവും മുകളിൽ ആ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ മുറിയുടെ അകത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് ചെന്ന് നിന്ന ശേഷം മില്ലർ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ റാന്തൽ മുകളിലേക്ക് ഒന്ന് ഉയർത്തി. ആ സമയത്താണ് ആ റാന്തൽ വെളിച്ചത്തിൽ സ്റ്റീഫന് കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലായത്. മില്ലർ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഉന്തിയ വശത്ത്, ആ ഒരു പാറയുടെ ഭാഗത്ത് ആരോ ഒരു പ്രസംഗ പീഠം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് മില്ലർ ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റീഫന് കാര്യം മനസ്സിലായി. മില്ലർ പറഞ്ഞ ചർച്ച് ഇതാണ്. ഈ ഒരു ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ആ ഒരു പ്രസംഗ പീഠത്തിൽ ആര് നിന്ന് വർത്തമാനം പറഞ്ഞാലും ഈ ഒരു റൂമിലുള്ള എല്ലാവർക്കും ഈ ബെഞ്ചുകളിലിരുന്ന് അത് കറക്റ്റായിട്ട് കേൾക്കുവാനായിട്ട് സാധിക്കും. മാമത്ത് ഗുഹയിലെ പള്ളി, അവിടെ ചെന്ന് കയറി നിൽക്കുന്ന ഈ ഒരു പ്രസംഗ പീഠത്തിൽ കയറി നിൽക്കുന്ന മില്ലർ തന്റെ കോളറൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഒരു ഉപദേശിയെ പോലെ, ഒരു പള്ളിയിലെ അച്ഛനെ പോലെ അവിടെ നിന്ന് പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചു. ഇത് കണ്ടിട്ട് സ്റ്റീഫന് ചിരി വന്നു. മില്ലർ വീണ്ടും കഥ പറയാനായിട്ട് ആരംഭിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഉപദേശി ഉണ്ടായിരുന്നു. അയാൾക്ക് സ്വന്തമായിട്ട് പള്ളി ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ സോൾപീറ്റർ കുഴിച്ചെടുക്കാൻ വേണ്ടി വന്നിരുന്ന പണിക്കാരായിരുന്നു അയാളുടെ അനുയായികൾ. അതുകൊണ്ട് തന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ തന്നെ ഒരു പള്ളി ഉണ്ടാക്കാനായിട്ട്, സൺഡേ സർവീസിന് ഒരു സ്ഥലം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉപദേശി തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഈ ഒരു സ്ഥലം അയാൾ കണ്ടെത്തിയതും ഈ ഒരു പ്രസംഗ പീഠമൊക്കെ അയാൾ നിർമ്മിച്ചെടുത്തതും. ഞായറാഴ്ച ആളുകൾ സൺഡേ സർവീസിന് വേണ്ടിയിട്ട് ഈ ഒരു റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഉപദേശി അവരുടെ കയ്യിൽ നിന്ന് വിളക്കുകളെല്ലാം വാങ്ങിയ ശേഷം അണച്ചിട്ട് ഈ ഒരു മൂലയിൽ മാറ്റി അങ്ങ് വെക്കും. അതിനുശേഷം ഒരു വിളക്കും എടുത്തുകൊണ്ട് ഉപദേശി ഈ പടവുകൾ ചവിട്ടി കയറിയിട്ട് ഈ ഒരു പ്രസംഗ പീഠത്തിൽ വന്നു നിൽക്കും. എന്നിട്ട് പ്രസംഗിക്കാനായിട്ട് ആരംഭിക്കും. ഇത്രയും പറഞ്ഞു കേട്ടപ്പോഴേക്കും സ്റ്റീഫൻ താഴെ നിന്ന് പറഞ്ഞു, ഈ കഥയുടെ ബാക്കി ഞാൻ പറയാം. ഇവിടെ വന്നു കൂടിയിരിക്കുന്ന ആളുകളുടെ കയ്യിൽ ഇപ്പോൾ വിളക്കുകൾ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഉപദേശിയുടെ പ്രസംഗം തീരുന്നതുവരെയും അവരെല്ലാം ഈ ഒരു റൂമിൽ തന്നെ ഉണ്ടാവും. ഇത് പറഞ്ഞിട്ട് ഇരുവരും ചിരിച്ചു. അവരുടെ ചിരിയുടെ എക്കോ കാരണം ആ മുറിയിൽ വളരെയധികം ആളുകൾ ഉള്ളതുപോലെയാണ് സ്റ്റീഫന് തോന്നിയത്. ഇത് പറഞ്ഞ ശേഷം മില്ലർ സാവധാനം ഈ ഒരു പടവിൽ ഇറങ്ങി താഴേക്ക് ഈ റൂമിലേക്ക് ഇറങ്ങി വന്നു. അതിനുശേഷം ഇവർ ആ ഒരു ചർച്ചിൽ നിന്ന് വീണ്ടും ഒരു പാത പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് സാവധാനം നടന്നു തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ പോകുന്ന വഴിയിൽ ഒരിടത്ത് ഇടതുവശത്തായിട്ട് വലിയൊരു ഗോവണി ഏണി ലാഡർ ചാരി വെച്ചിരിക്കുന്നത് സ്റ്റീഫൻ കണ്ടത്. വലിയ നീളമുള്ള ഒരു ലാഡറായിരുന്നു. അതിൻ്റെ മുകൾ ഭാഗം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് അറിയാൻ പാടില്ല, നല്ല ഇരുട്ടാണ്. ആ സമയത്ത് മില്ലർ പറഞ്ഞു, സ്റ്റീഫൻ, ഈ ഒരു ഏണിക്ക് മുകളിൽ മറ്റൊരു ലോകമുണ്ട്, അതിനെ ഹോണ്ടഡ് ചേംബേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നീ ആളുകളെയും കൊണ്ട് ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നീ റാന്തലുമായിട്ട് ഈ ഒരു ലാഡർ വഴി മുകളിൽ ചെന്ന ശേഷം ഒരു റാന്തൽ ഏറ്റവും മുകളിൽ, ഈ ലാഡറിൻ്റെ ഏറ്റവും മുകളിൽ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കണം. അതിനുശേഷം നീ താഴേക്ക് ഇറങ്ങി വന്നിട്ട് വേണം ആളുകളെ ഓരോരുത്തരെയായിട്ട് ഈ ഒരു ലാഡർ കയറ്റിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇങ്ങനെ കുത്തനെ ചാരി വെച്ചിരിക്കുന്ന ഏണി വഴിയുള്ള കയറ്റം വലിയ ആയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ക്ഷീണിക്കും. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും, ഏറ്റവും മുകളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ആളുകളോട് ഇരിക്കാൻ പറയുക, അതിനുശേഷം നീ അടുത്ത കഥ പറയാനായിട്ട് തുടങ്ങുക. ഈ ചേംബേഴ്സിന് ഹോണ്ടഡ് ചേംബേഴ്സ് എന്ന് പറഞ്ഞ പേര് എങ്ങനെ വന്നു എന്നുള്ള കഥ വളരെയധികം രസമുള്ള കഥയാണ്. അത് മാത്രവുമല്ല, ഇരുട്ടത്ത് ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് പറയാൻ പറ്റിയ പേടിപ്പിക്കുന്ന ഒരു കഥയാണ് ഹോണ്ടഡ് ചേംബേഴ്സിന് ഉള്ളത്. പല ആളുകൾക്കും അത് കേൾക്കാനായിട്ട് താല്പര്യം കാണും. ഇത്രയും പറഞ്ഞ ശേഷം മില്ലർ ആ ഒരു കഥ പറയാനായിട്ട് തുടങ്ങി. 1812 ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ബ്രിട്ടൻ അമേരിക്കയുടെ തുറമുഖങ്ങളെല്ലാം ഉപരോധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഗൺ പൗഡർ കിട്ടാതായി. മുമ്പ് പറഞ്ഞല്ലോ, ഈ മാമത്ത് ഗുഹയ്ക്കകത്ത് ഗൺ പൗഡറിന് ആവശ്യമായിട്ടുള്ള സോൾപീറ്റർ എന്ന് പറഞ്ഞ പൊടി ധാരാളം കിട്ടാനുണ്ട്. അതുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ ഈ ഒരു മാമത്ത് ഗുഹയിലേക്ക് തിരിഞ്ഞു. പൊട്ടാസ്യം നൈട്രേറ്റ് അഥവാ സാൾട്ട് പീറ്റർ കലർന്ന ഈ ഒരു പൊടി മരക്കരിയും സൾഫറും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഗൺ പൗഡർ നിർമ്മിക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ ഗുഹയ്ക്കുള്ളിലെ മൈനിങ് ഓപ്പറേഷൻസിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു എന്റെ പിതാവ്, അതായത് ഈ മില്ലറുടെ പിതാവ്. അയാളുടെ കീഴിൽ അന്ന് 70 ആളുകൾ ഇതിനുള്ളിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഈ 70 ആളുകളും അടിമകളാണ്, ആഫ്രിക്കൻ വംശജരായിട്ടുള്ള അടിമകളാണ്. ഗുഹയ്ക്കകത്തുള്ള ഈ സാൾട്ട് പീറ്റർ കലർന്ന ഈ ഒരു മണ്ണ് പൊടിച്ചെടുത്ത ശേഷം അത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകണം. പക്ഷേ ഗുഹയ്ക്കുള്ളിൽ വെള്ളമില്ല. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അവര് ഗുഹാമുഖത്ത് നിന്നും ഇങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച പൈപ്പുകളാണ്, തടി കൊണ്ട് നിർമ്മിച്ച പൈപ്പുകളാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി പല സ്ഥലങ്ങളിലും നീ കണ്ടത്. അതുമാത്രമല്ല, അങ്ങനെ കഴുകിയ ആ ഒരു മണ്ണ് അവർ അവിടെ നിന്ന് കാളകളുടെയോ അല്ലെങ്കിൽ കുതിരകളൊക്കെ വലിക്കുന്ന വണ്ടിയിൽ, ചെറിയ വണ്ടികളിൽ അവിടെ നിന്ന് ഈ ഗുഹയുടെ പുറത്തേക്ക് എത്തിക്കും. അതിൻ്റെ ട്രാക്കുകൾ ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അന്ന് ജോലി ചെയ്തിരുന്ന കുതിരകളും കാളകളും ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇവറ്റകളെ അന്ന് കിട്ടിയിരുന്ന സ്ഥലങ്ങളും അങ്ങനെയുള്ള തൊഴുത്തുകളും ഒക്കെ നമുക്ക് ഇപ്പോഴും ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഈ ചാരി വെച്ചിരിക്കുന്ന ഏണി ഹോണ്ടഡ് ചേംബേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്. ഈ ഹോണ്ടഡ് ചേംബേഴ്സിനുള്ളിലെ ഒരു മുറിയുടെ പേര് സാൾസ് റൂം എന്നാണ്. അന്നത്തെ സമയത്ത് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഏതോ ഒരു സൂപ്പർവൈസർ തൻ്റെ അടിമയോട് ഒരു ദിവസം ഈ ഒരു റൂമിൽ ചെന്നിട്ട് അവിടെ നിന്ന് എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് തിരിച്ച് വരാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ അടിമ ഈ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ അവൻ ഈ റൂട്ട് അറിയാം. പിന്നെയുമല്ല, ഈ ഒരു ലാഡർ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ല, മറ്റ് പാസേജുകളൊന്നുമില്ല. അതുകൊണ്ട് വഴി തെറ്റാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് ഗുഹാമുഖത്ത് നിന്ന് ഈ ഒരു സൂപ്പർവൈസർ ഒരു അടിമയെ ഒറ്റയ്ക്ക് ഇതിനകത്തേക്ക് ഒരു റാന്തലൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയച്ചു. ഈ അടിമ തനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം വഴി അറിയാമല്ലോ. ആ അടിമ നല്ല രീതിയിൽ തന്നെ നടന്ന് ഗോവണി കയറിയിട്ട് ഹോണ്ടഡ് ചേംബേഴ്സിനകത്ത് കയറിയിട്ട് ഈ സോൾസ് റൂമിൽ എത്തിയിട്ട് എടുക്കാനുള്ള സാധനം എടുത്തു. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങിയ ഈ അടിമയ്ക്ക് വഴിതെറ്റി. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെ വഴി തെറ്റാൻ വേണ്ടിയിട്ട് ഈ ഏണിക്ക് മുകളിലുള്ള ഹോണ്ടഡ് ചേംബേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വേറെ പാസേജുകളൊന്നുമില്ല. പക്ഷേ ഇവന് ഏണി എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള സ്ഥലം മനസ്സിലാകുന്നതേ ഇല്ല. മിനിറ്റുകൾ മണിക്കൂറുകൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നിട്ടും ഈ ഏണി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എത്താനായിട്ട് സാധിച്ചില്ല. ഈ അടിമ ആകെ വിരണ്ടുപോയി, ഭയന്നുപോയി. ഇത്രയും പറഞ്ഞിട്ട് മില്ലർ ഉറക്കെ ചിരിച്ചു. പക്ഷേ സ്റ്റീഫന് ചിരി വന്നില്ല, കാരണം ഇത്രയും വലിയൊരു ഗുഹയാണ്, ഇതിനുള്ളിൽ ആർക്കും ഇതുപോലെ വഴി തെറ്റാം. മില്ലർ കഥ തുടർന്നു, ഭയന്നുപോയ ഈ അടിമ കുറച്ചു നേരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തമായിട്ട് നടന്നു. ആ നടത്തതിനൊടുവിൽ എവിടെയോ തട്ടി വീണു. ആ സമയത്ത് ഈ റാന്തൽ ഈ അടിമയുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അതോടുകൂടിയിട്ട് അയാൾ പൂർണ്ണമായിട്ട് അന്ധകാരത്തിലായി. ഈ സമയത്ത് പുറത്തുണ്ടായിരുന്ന ആളുകൾക്ക് ഈ അടിമയ്ക്ക് വഴി തെറ്റിയിട്ടുണ്ടാവണം, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് ഒരു സെർച്ച് പാർട്ടിയെ ഇതിനകത്തേക്ക് പറഞ്ഞു വിട്ടു. ഈ സെർച്ച് പാർട്ടി ഇത്രയും റാന്തലുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ഈ അടിമയുടെ സമനില ആ ഒരു സമയത്ത് തെറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ശബ്ദങ്ങളും ഈ വെളിച്ചമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഭൂതപ്രേത പിശാചുക്കളാണ് എന്ന് ആ മനുഷ്യൻ, ആ പാവം മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയും ഇതിനുള്ളിലൂടെ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരിൽ നിന്ന് ഓടി ഒളിക്കുവാൻ വേണ്ടിയിട്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തമായിട്ട് ഓടി നടക്കുകയും അവസാനം ഏതോ ഒരു കല്ലിൽ തട്ടിയിട്ട് വീഴുകയും ചെയ്തു. അങ്ങനെ തട്ടി വീണതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ ഈ ഒരു റെസ്ക്യൂ ടീമിന് ജീവനോടെ രക്ഷിക്കാനായിട്ട് സാധിച്ചത് തന്നെ. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയിട്ട് ഏതെങ്കിലും കുഴിയിൽ വീണ് ഈ ഒരു പാവം മനുഷ്യൻ മരിച്ചുപോയേനെ. ഇത് പറഞ്ഞ ശേഷം മില്ലർ വീണ്ടും ഉറക്കെ ഉറക്കെ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഇതിനകത്ത് വഴിതെറ്റിയിട്ട് ഒരാൾ ഇങ്ങനെ ഭയപ്പെട്ട് പോയി എന്നുള്ളത് മില്ലർക്ക് ചിരി നൽകാനുള്ള അല്ലെങ്കിൽ ചിരിക്കുള്ള ഒരു വകുപ്പാണ്. പക്ഷേ സ്റ്റീഫൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയമായി. കാരണം ആ അടിമയ്ക്കുണ്ടായ അനുഭവം തനിക്കും എന്ന് വേണമെങ്കിലും ഉണ്ടാവാം. അതുകൊണ്ട് താൻ സൂക്ഷിക്കണം. ഈ സമയത്ത് തന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പുറത്ത് ഒരു സെർച്ച് പാർട്ടി ഒരിക്കലും ഉണ്ടാവില്ല. താൻ എപ്പോഴും ഇതിനകത്ത് ഏകനായിരിക്കുമല്ലോ. ഇങ്ങനെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മില്ലർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന്, ഈ ഏണി വെച്ചിരിക്കുന്ന മുഗൾ ഭാഗത്തിന് ഹോണ്ടഡ് ചേമ്പേഴ്സ് എന്ന പേര് വന്നത്. തനിക്ക് കിട്ടിയിരിക്കുന്ന ജോലിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം സ്റ്റീഫന് അപ്പോഴാണ് മനസ്സിലായത്. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നരകത്തിൽ ജോലി ചെയ്യുവാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച അമേരിക്കയിലെ ആദ്യത്തെ അടിമയാണ് താൻ എന്ന് സ്റ്റീഫൻ അപ്പോൾ മനസ്സിലോർത്തു. ഇവർ രണ്ടുപേരും ഈ കഥകളെല്ലാം പറഞ്ഞ ശേഷം ഏണി കയറിയിട്ട് മുകളിൽ ഹോണ്ടഡ് ചേമ്പേഴ്സിനുള്ളിൽ കടന്നു. അതിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റീഫന്റെ മനസ്സിൽ നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള പലവിധ വിചാരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് മില്ലർ സ്റ്റീഫനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ റാന്തല് ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് അത് ഉയർത്തി ഇങ്ങോട്ടൊന്ന് നോക്കുക. ഈ ഒരു വിളി കേട്ട ശേഷമാണ് സ്റ്റീഫൻ ശരിക്കും ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അവൻ ഓടി ഈ മില്ലറുടെ അരികിൽ ചെന്നു. എന്നിട്ട് രണ്ടുപേരും അവരുടെ കയ്യിലുണ്ടായിരുന്ന റാന്തലുകൾ മുകളിലേക്ക് ഉയർത്തി നോക്കി. അപ്പോഴാണ് താൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത മറ്റൊരു വിചിത്ര കാഴ്ച സ്റ്റീഫൻ കാണുന്നത്. സ്റ്റീഫൻ ഈ കാണുന്നതാണ് സ്റ്റലാക്റ്റൈറ്റ്സ്. നീ ഇത്തരം കട്ടിയുള്ള വാക്കുകളൊക്കെ ശരിക്കും കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഇവിടം കാണാനായിട്ട് പലപ്പോഴും സയന്റിസ്റ്റുകൾ വരാറുണ്ട്. അവരിൽ നിന്നാണ് ഞാൻ ഈ കാണുന്നതൊക്കെ എന്താണെന്നും ഇത്തരം പേരുകളൊക്കെ പഠിച്ചത്. നീയും അതുപോലെ തന്നെ ചെയ്യണം. ഓർക്കുക, ഈ കാണുന്ന ഈ രൂപത്തിന്റെ പേരാണ് സ്റ്റലാക്റ്റൈറ്റ്സ്. ഗുഹയുടെ മുകൾ ഭാഗത്ത് നിന്ന് റൂഫിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പോയിന്റായിട്ട് തൂങ്ങിക്കിടക്കുന്ന നിർമ്മിതികളെയാണ് ഈ കാണുന്ന രൂപത്തെയാണ് സ്റ്റലാക്റ്റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരം രൂപങ്ങൾ, കൂർത്ത അഗ്രത്തോട് കൂടിയിട്ടുള്ള സൂചി പോലെ നിൽക്കുന്ന ഇത്തരം രൂപങ്ങൾ മുകളിൽ നിന്ന് താഴേക്കും കാണാം, താഴെ നിന്ന് മുകളിലേക്കും കാണാം. രണ്ടിനും രണ്ട് പേരാണ്. മുകളിൽ നിന്ന് താഴേക്ക് കാണുന്ന അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന അത്തരം രൂപങ്ങളെയാണ് സ്റ്റലാക്റ്റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. പക്ഷേ അത് താഴെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്കാണെങ്കിൽ അതിനെ സ്റ്റലാക്മൈറ്റ് എന്നാണ് വിളിക്കുക. സ്റ്റലാക്മൈറ്റ്സും സ്റ്റലാക്റ്റൈറ്റ്സും ഈ രണ്ട് പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനായിട്ട് സ്റ്റീഫൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റലാക്മൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പേരിൽ ഒരു ജി ഉണ്ട്. ജി ഗ്രൗണ്ടിനെ സൂചിപ്പിക്കുന്നു. അതായത് താഴെ നിന്ന് മുകളിലേക്കുള്ള ആ ഒരു നിർമ്മിതിയാണ് സ്റ്റലാക്മൈറ്റ് എന്ന് വിളിക്കുന്നത്. ജി ഇല്ലാത്തത് സ്റ്റലാക്റ്റൈറ്റ്, അത് റൂഫിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീഫൻ ഒരു കാര്യം മനസ്സിലായി. മില്ലർ ആള് കൊള്ളാം. താനും ഇതുപോലെ എന്തെങ്കിലും ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് വേണം ഇങ്ങനെ വാക്കുകൾ ഓർത്തിരിക്കുവാൻ വേണ്ടിയിട്ട്. അത് മാത്രവുമല്ല, ഇതുപോലെ ഈ മില്ലർ ചെയ്തതുപോലെ ഇവിടെ വരുന്ന സയന്റിസ്റ്റുകളൊക്കെ ആയിട്ട് കൂടുതൽ സംസാരിക്കണം. ഈ ഗുഹയ്ക്കുള്ളിൽ കാണുന്ന ഓരോന്നിനും പേരുകൾ ഉണ്ടാവണം, അതെല്ലാം പഠിക്കണം. ചില സ്ഥലങ്ങളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള സ്റ്റലാക്റ്റൈറ്റും താഴെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റലാക് മൈറ്റും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ ഇതിന് വേറെ പേരുണ്ടാവുമോ? ഇത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ സ്റ്റീഫന്റെ മനസ്സിൽ ഉണ്ടായി. പക്ഷേ അതൊന്നും മില്ലറോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം മില്ലർക്ക് അറിയാമെങ്കിൽ മില്ലർ അത് പറഞ്ഞേനെ. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന സയന്റിസ്റ്റുകളോട് ഇത് ചോദിച്ചിട്ട് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിക്കണം. മില്ലറെ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. സാധാരണ വെള്ളക്കാരെക്കാളും നല്ല മനുഷ്യനാണ് ഈ മില്ലർ. സാധാരണ വെള്ളക്കാർ അടിമകളോട് വളരെ ഉച്ചത്തിൽ ശകാരിക്കുന്ന രീതിയിലാണ് വർത്തമാനം പറയുന്നത്. തിരിച്ച് ഇങ്ങോട്ടൊന്നും ചോദിക്കാനായിട്ട് അനുവദിക്കുകയുമില്ല. എന്നാൽ മില്ലർ അങ്ങനെയല്ല. സാധാരണ വെള്ളക്കാരെ പോലെ അല്ല മില്ലർ തന്നോട് പെരുമാറുന്നത്. വെറുതെ ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ചിട്ട് മില്ലറെ വെറുപ്പിക്കേണ്ട ആവശ്യം ഇല്ല. പെട്ടെന്ന് വിചിത്രമായ ഒരു ശബ്ദം കേട്ടിട്ട് സ്റ്റീഫൻ തിരിഞ്ഞു നോക്കി. മില്ലർ ഒരു കല്ലെടുത്തിട്ട് ഒരു സ്റ്റലാക്മൈറ്റിൽ ഇടിച്ച ശബ്ദമാണ്. അതായത് ആളുകളെ ഇങ്ങനെ ചിന്തിപ്പിക്കുവാനും ചിരിപ്പിക്കുവാനും വേണ്ടിയിട്ട്, അത്ഭുതപ്പെടുത്തുവാനും വേണ്ടിയിട്ട് ഇതുപോലുള്ള ട്രിക്കുകൾ കാണിക്കണം എന്നാണ് മില്ലർ സ്റ്റീഫനോട് പറയുന്നത്. അടുത്തത് രജിസ്റ്റർ റൂമാണ്. ഈ റൂമിലാണ് ഈ വരുന്ന സന്ദർശകർ തങ്ങളുടെ പേരുകളും ഡേറ്റുകളും ഒക്കെ ഭിത്തികളിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. റാന്തലിന്റെയോ മെഴുകുതിരിയുടെയോ പുകക്കറകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഭിത്തികളിൽ ഇങ്ങനെ പേരുകളും ഡേറ്റുകളും എഴുതാറ്. അടുത്തതായി മില്ലർ സ്റ്റീഫനെ കാണിച്ചു കൊടുത്തത് ഡെവിൾസ് ആംചെയർ, അതായത് ചെകുത്താന്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന ഒരു നിർമ്മിതിയാണ്. സത്യത്തിൽ അത് താഴെ നിന്ന് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ഒരു വലിയ സ്റ്റലാക്മേറ്റ് ആണ്. പക്ഷേ അതിനുള്ളിൽ ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെ ഒരാൾക്ക് വലിയൊരു ആംചെയർ കസേരയിൽ ഇരിക്കുന്നത് പോലെ വിശാലമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. പാതാളത്തിലാണ്, ഗുഹയ്ക്കുള്ളിലാണ്. അതുകൊണ്ടാണ് ഇതിന് ഡെവിൾസ് ആം ചെയർ എന്ന പേര് വന്നത്. ഇതിനുശേഷമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കഥയിലെ സോൾസ് റൂം വരുന്നത്. അതിനുശേഷം വീണ്ടും ഇടനാഴിയാണ്. അവസാനം മറ്റൊരു സ്ഥലത്താണ് ആ പാത അവസാനിക്കുന്നത്. ഇനി ഇവിടെ നിന്നുള്ള പാതകൾ താഴേക്ക് താഴേക്കാണ് പോകുന്നത്. ഡെവിൾസ് എൽബോ എന്നാണ് ഈ ഒരു സ്ഥലത്തെ വിളിക്കുന്നത്. അപ്പോഴേക്കും മില്ലർ പറഞ്ഞു, നമ്മുടെ യാത്ര ഇവിടം കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം. ഈ ഒരു ഡെവിൾസ് ആം ചെയർ വരെ നീ ആളുകളെ കൊണ്ടുവന്നാൽ മതി, അതും ആണുങ്ങളെ മാത്രം. പെണ്ണുങ്ങളെ ആ ഒരു ലാഡറിന് മുമ്പിൽ വെച്ചിട്ട് ഈ യാത്ര അവസാനിപ്പിക്കണം. നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. നിന്റെ കയ്യിലുള്ള ആ ഒരു ബാഗ് എടുക്കുക, നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണ പൊതികളൊക്കെ അഴിച്ചിട്ട് ആ ഒരു ഡെവിൾ സാം ചെയറിന്റെ രണ്ട് സ്ഥലങ്ങളിലെ രണ്ട് ഭാഗങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ആ ഒരു സമയത്തെല്ലാം സ്റ്റീഫന്റെ മനസ്സിൽ പല വിചാരങ്ങളായിരുന്നു. തന്റെ ജോലി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്, ട്രെയിനിങ് ഇതാ ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു, ഇനി താൻ ഒറ്റയ്ക്ക് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്, ഒറ്റയ്ക്ക് വേണം ഈ വരുന്ന സന്ദർശകരെയും കൊണ്ട് ഇവിടം വരെ എത്താനായിട്ട്. ഇതൊക്കെ തനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയം ഈ സ്റ്റീഫന് ആ സമയത്തുണ്ടായിരുന്നു. മാമത്ത് ഗുഹയുടെ ചരിത്രത്തിൽ സ്റ്റീഫൻ ബിഷപ്പ് എന്ന് പറഞ്ഞ അടിമയുടെ പേരുകൂടി അന്നു മുതൽ എഴുതി ചേർക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ 1838 ഏപ്രിൽ അവസാനമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും പുതിയ സന്ദർശകരെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് മാമത്ത് ഗുഹ തയ്യാറായി. മില്ലറാണ് ഇപ്പോൾ ഈ ഗുഹയുടെ മാനേജർ, സ്റ്റീഫൻ ബിഷപ്പ് ആകെയുള്ള ഒരേ ഒരു ഗൈഡും. ഗുഹാമുഖത്ത് സ്റ്റെപ്പുകളൊക്കെ നിർമ്മിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല കൈവരികളൊക്കെ ഘടിപ്പിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ആളുകൾക്ക് ജലമെടുക്കുവാനായിട്ടുള്ള ആ ഒരു സൗകര്യത്തിന് വലിയൊരു ടാങ്കും ഇവർ നിർമ്മിച്ചു. ഇതിനു പുറമെ ഗുഹയിൽ നിന്ന് വളരെ ദൂരെ അല്ലാത്ത ഒരു സ്ഥലത്ത് ഗോറിൻ ഒരു ചെറിയൊരു ലോഡ്ജ്, ഒരു സത്രം നിർമ്മിക്കുകയും ചെയ്തു. അത് നോക്കാനായിട്ട് നിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഏർപ്പെടുത്തി അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ പാകം ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഈ ലോഡ്ജിന്റെയും ഈ മാമത്ത് ഗുഹയുടെയും മാനേജരാണ് മില്ലർ. ഈ ലോഡ്ജും പിന്നെ ഗുഹയ്ക്കുള്ളിലെ പല കാര്യങ്ങൾ, കൈവരികൾ, പാലങ്ങളൊക്കെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് വന്ന ജോലിക്കാരെയാണ് ആദ്യമായിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റീഫൻ ഉപയോഗിച്ചത്. അവരെല്ലാം തന്നെ ഈ സ്റ്റീഫന്റെ പ്രകടനം നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. 4 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘമായിരുന്നു സ്റ്റീഫന്റെ ശരിക്കുള്ള ആദ്യത്തെ സന്ദർശകർ, ടൂറിസ്റ്റുകൾ. അവര് ലോഡ്ജിലാണ് ആദ്യം വന്ന് താമസിച്ചത്. ഈ ഒരു ഗുഹ കാണുവാൻ വേണ്ടിയിട്ട് അവർക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. മെയിൻ ഹൈവേയിൽ കൂടെ പോകുന്ന ആളുകൾ താമസിക്കുവാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ലോഡ്ജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ വരുന്ന ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണം സ്റ്റീഫൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്. എന്താണേലും ആദ്യമായിട്ട് വന്ന അതിഥികളാണ്, അതുകൊണ്ട് ഗോറിൻ നേരിട്ട് ചെന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് സ്റ്റീഫനെ പരിചയപ്പെടുത്തി. സ്റ്റീഫൻ തൻ്റെ നാവിൻ്റെ കഴിവ് വെച്ചിട്ട് അവരോട് ഈ ഒരു മാമത്ത് ഗുഹ വളരെ വലിയ ഒരു ഗുഹയാണ് എന്നും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണുവാനുണ്ട് എന്നൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പിറ്റേ ദിവസം അവർ കാണാനായിട്ട് വരാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. എന്താണേലും അന്നത്തെ ദിവസം വൈകുന്നേരം ഗോറിൻ സ്റ്റീഫനെ വിളിച്ചിട്ട് ഒരു യൂണിഫോം ഈ സ്റ്റീഫന് സമ്മാനമായിട്ട്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തു. സ്റ്റീഫന് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷമായി. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുതിയ തുണി, ഒരു ഉടുക്കാനുള്ള വസ്ത്രം ഇവന് പുതിയത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ആളുകളെ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്തെല്ലാം നീ ഈ യൂണിഫോം കറക്റ്റായിട്ട് വൃത്തിയായിട്ട് ധരിച്ചിട്ടുണ്ടാവണം, നല്ലതുപോലെ ഇത് സൂക്ഷിക്കണം, എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജോലിക്കാരി നിധയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് മാറ്റിയോ അല്ലെങ്കിൽ നന്നാക്കിയോ നിനക്ക് തരും. ഇതാണ് ഗോറിൻ സ്റ്റീഫനോട് പറഞ്ഞത്. നീളൻ വരകളുള്ള പാൻറ്, ബ്രൗൺ നിറമുള്ള ഒരു ജാക്കറ്റ്, പിന്നെ ഒരു വട്ടത്തൊപ്പി, ഇതായിരുന്നു സ്റ്റീഫൻ ബിഷപ്പിന്റെ യൂണിഫോം. സ്റ്റീഫൻ, നീ നിന്റെ പണി നല്ലതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് നിന്നെ ഇഷ്ടപ്പെടും, അവരവരുടെ കൂട്ടുകാരോട് പറയും, അങ്ങനെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരും, സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് ഗൈഡ് ഇവിടെയുണ്ട് എന്നുള്ള കാര്യം ആളുകളെല്ലാം അറിയും, അങ്ങനെ നിന്റെ പേരും ഈ മാമത്ത് ഗുഹയുടെ പേരും എൻ്റെ പേരും ലോകം മുഴുവൻ പ്രശസ്തമാകും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ സ്റ്റീഫൻ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗോറിൻ ഓരോ കാര്യങ്ങൾ സ്റ്റീഫനോട് പറയും. സ്റ്റീഫൻ അതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തലയാട്ടി സമ്മതിക്കുകയും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ തന്നെ തൻ്റെ ആദ്യത്തെ ജോലിക്ക് വേണ്ടിയിട്ട് സ്റ്റീഫൻ യൂണിഫോമൊക്കെ ധരിച്ചിട്ട് വൃത്തിയായിട്ട് ഈ ഗുഹാമുഖത്ത് എത്തിച്ചേർന്നു. മില്ലറും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അതിഥികളായിട്ടുള്ള 6 പേരും അവിടെ എത്തിച്ചേർന്നു. അതിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. അതിൽ ഉയരം കൂടിയ പ്രായമുള്ള സ്ത്രീക്ക് കുറച്ച് ധൈര്യമുള്ള ആളാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 2 പെൺകുട്ടി കുറച്ച് പ്രായക്കുറവുള്ള ആളാണ്, കുറച്ച് ധൈര്യം കുറവുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അവൾ ഗുഹയ്ക്കകത്തോട്ട് കയറുമോ എന്നുള്ള കാര്യത്തിൽ മില്ലർക്ക് സംശയമുണ്ടായിരുന്നു. എല്ലാവരും സ്റ്റീഫൻ പറയുന്നത് കേട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. സ്റ്റീഫന്റെ കൺമുമ്പിൽ നിന്ന് നിങ്ങളാരും പോകാനായിട്ട് പാടില്ല, എല്ലാവരും കയ്യിലുള്ള ആ ബോട്ടിലുകളിൽ വെള്ളം നിറയ്ക്കണം എന്നിങ്ങനെ ഗുഹയ്ക്കകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ആ ഒരു സമയത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പെൺകുട്ടിക്ക് ഭയമായി. പെൺകുട്ടി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്കിതിനകത്തോട്ട് കയറണം എന്ന് തോന്നുന്നില്ല. ഇത് മില്ലർ കേട്ടു. മില്ലർ തിരിഞ്ഞ് സ്റ്റീഫനോട് പറഞ്ഞു, ഇവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എങ്ങനെയും ഈ ഗുഹയ്ക്കകത്ത് കയറണം, എങ്കിലേ നമുക്ക് ഫീസ് കിട്ടത്തുള്ളൂ, ഇതാണ് നിന്റെ പ്രധാന ജോലി. എന്നാണേലും സ്റ്റീഫൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി പേടിക്കുന്നത്? താൻ ആദ്യമായിട്ട് ഈ ഗുഹ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്താണ് തോന്നിയത്? സ്റ്റീഫന് മനസ്സിലായി, അകത്തുള്ള ഇരുട്ടിനെയാണ് ഈ പെൺകുട്ടി പേടിക്കുന്നത്. സ്റ്റീഫൻ ആ പെൺകുട്ടിയോട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അകത്തേക്ക് കയറിയിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ കണ്ണുകൾ ഇരുട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പാകപ്പെടും. അത് കഴിയുമ്പോഴേക്കും ഇതിനകത്തുള്ള മായാ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലോകത്ത് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പല കാഴ്ചകളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗുഹ ഒരുക്കിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇതിനകത്തുള്ള പല സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ തന്നെ പോയിട്ട് വലിയ ആഴികൾ കൂട്ടിയിട്ടുണ്ട്. അവിടെയെല്ലാം നല്ല പ്രകാശമാണ് ഉള്ളത്. ഈ പോകുന്ന വഴി നമ്മുടെ കയ്യിലെല്ലാം റാന്തലുകളുണ്ട്. ആ പ്രകാശം തന്നെ ധാരാളമാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ഗുഹയിൽ പലതവണ കയറി ഇറങ്ങി ശീലമുള്ള ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ എന്താണ് പേടിക്കാനുള്ളത്? ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് ധൈര്യമായി. ആ പെൺകുട്ടി തിരിഞ്ഞ് സ്റ്റീഫനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഉണ്ടെങ്കിൽ ഞാൻ അകത്തേക്ക് വരാം. അത് കേട്ടതോടെ മില്ലർക്ക് സന്തോഷമായി. സ്റ്റീഫന്റെ ഹൃദയം തുടിച്ചു. തനിക്ക് ഒരു പെൺകുട്ടിയെ, ഭയമുള്ള ഒരു പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഇതിനകത്തേക്ക് കയറ്റാനായിട്ട്, അതും തൻ്റെ ആദ്യത്തെ സന്ദർശകയാണ് അവളെ അകത്തേക്ക് കയറ്റാനായിട്ട് അവന് സാധിച്ചിരിക്കുന്നു. ഇതൊരു വൻ വിജയം തന്നെയാണ്. അങ്ങനെ സ്റ്റീഫൻ ബിഷപ്പ് തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആ ഒരു ജോലി, ടൂർ ഗൈഡായിട്ടുള്ള ആദ്യത്തെ ജോലി, ആദ്യത്തെ ഘട്ടത്തിൽ ഈ ആറുപേരെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് വിജയകരമായിട്ട് കാണിച്ച് മടങ്ങി വന്നു. മുമ്പ് പറഞ്ഞിരുന്നല്ലോ, പ്രധാന റോഡിൽ നിന്നും കുറച്ചകത്തേക്ക് മാറിയിട്ടാണ് ഈ ഒരു ലോഡ്ജും ഗുഹയും ഉള്ളത്. ലോഡ്ജിൽ പക്ഷേ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് താമസിക്കാനായിട്ട് വരാറുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഗുഹയിലേക്ക് വരാറില്ല. പക്ഷേ പിന്നീട് ലോഡ്ജിൽ താമസിക്കാൻ വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു സ്റ്റീഫൻ പോയി പരിചയപ്പെട്ടു. അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അവരെ അവിടെ നിന്ന് ഈ ഗുഹയിലേക്ക് ഫീസൊക്കെ മേടിച്ചിട്ട് ഈ ഗുഹയിലേക്ക് കൊണ്ടുവരുത്താനായിട്ട് സ്റ്റീഫന് സാധിക്കുകയും ചെയ്തു. സന്ദർശകർ ഗുഹയ്ക്കുള്ളിൽ കയറി ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും അവരുടെ വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞ് നാറി ചെളിയൊക്കെ പറ്റിയിട്ട് അങ്ങനെ ആകുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞതോടെ ഗോറിൻ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക വസ്ത്രങ്ങൾ തയ്പ്പിച്ച് ഈ ഒരു ലോഡ്ജിൽ വെക്കാനായിട്ട് തുടങ്ങി. ആളുകൾ ഈ ഗുഹ കാണാനായിട്ട് വരുന്നതിന് മുമ്പ് ആ വസ്ത്രം ധരിച്ച് വേണം ഇതിനകത്തേക്ക് ഇനി മുതൽ കയറാനായിട്ട്. ഗുഹാമുഖത്ത് നിന്ന് ആളുകൾ തങ്ങളുടെ ബോട്ടിലുകളിൽ വെള്ളം ശേഖരിച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റീഫൻ തൻ്റെ വാചകമടി തുടങ്ങും. ഗുഹയ്ക്കുള്ളിൽ എപ്പോഴും നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ആശ്വാസമാകും. വർഷം മുഴുവൻ ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ ഈ മാമത്ത ഗുഹയ്ക്കുള്ളിലെ ഏറ്റവും ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഏതാണ്ട് 12 ഡിഗ്രി തന്നെയാണ് എപ്പോഴും ഉള്ളത്. മാമത്ത ഗുഹയിൽ നിന്നും പുറത്തേക്ക് വീശിയടിക്കുന്ന തണുത്ത കാറ്റിനെക്കുറിച്ചാവും പിന്നീട് ആളുകൾ ചോദിക്കുക. സ്റ്റീഫൻ അവർക്ക് അത് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. ചൂട് കാലത്ത് ഗുഹയ്ക്കുള്ളിനേക്കാൾ കൂടുതൽ ഊഷ്മാവാണ് പുറത്തുള്ളത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗുഹയ്ക്കുള്ളിലെ തണുത്ത കാറ്റ് പുറത്തേക്ക് ഇങ്ങനെ എപ്പോഴും വീശിയടിച്ചുകൊണ്ടേയിരിക്കും. താനും ഇതുപോലെ ഒരു വേനൽക്കാലത്ത്, ചൂട് കാലത്താണ് ഇവിടെ ആദ്യമായിട്ട് വന്നത് എന്നും ഇതുപോലെ അകത്തു നിന്ന് തണുത്ത കാറ്റ് പുറത്തേക്ക് വരുന്നത് കണ്ട് താൻ അന്ന് അത്ഭുതപ്പെട്ടു പോയി എന്ന് ആളുകളോട് സ്റ്റീഫൻ പറയുമ്പോഴേക്കും അത് കേട്ടിട്ട് ആളുകൾ ചിരിക്കും. പക്ഷേ സ്റ്റീഫൻ പറയും, എപ്പോഴും ഇങ്ങനെയല്ല. തണുപ്പ് കാലത്ത് ഗുഹയ്ക്കുള്ളിൽ കുറച്ച് കൂടിയ ചൂടും പുറത്ത് നല്ല തണുപ്പുമായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പുറത്തുനിന്ന് അകത്തേക്കാണ് ഈ കാറ്റിൻ്റെ ഒഴുക്ക്. മാമത്ത് ഗുഹയിലെ കാറ്റുകളുടെ ഇത്തരം വിചിത്ര സ്വഭാവങ്ങൾ സ്റ്റീഫൻ ഇങ്ങനെ വർണ്ണിക്കുമ്പോഴേക്കും ആളുകൾ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കും. പിന്നീട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇങ്ങനെ ചോദിക്കുന്നത് സ്റ്റീഫന് വലിയ ഇഷ്ടവുമായിരുന്നു. ആളുകളോട് സംസാരിച്ചുകൊണ്ട് നടക്കുന്നതാണ് അവരുടെ ഭയം മാറ്റുവാൻ നല്ലത് എന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ സ്റ്റീഫനെ പഠിപ്പിച്ചിരുന്നു. ഒരു നീണ്ട വടിയുടെ അറ്റത്താണ് സ്റ്റീഫൻ റാന്തല് വിളക്ക് തൂക്കിയിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുമ്പിലേക്ക് കുറച്ച് ദൂരം മാറ്റിയിട്ട് ഈ റാന്തല് പിടിച്ചുകൊണ്ട് നടക്കാനും കുഴികളും പിന്നെ മുകളിലുള്ള സാധനങ്ങളൊക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം നീളമുള്ള വടിക്ക് അറ്റത്ത് റാന്തൽ കെട്ടിത്തൂക്കിയിടുന്ന പരിപാടി നല്ലതാണ് എന്ന് സ്റ്റീഫന് മനസ്സിലായി. ഇതിനെല്ലാം പുറമെ ചുറ്റുവട്ടത്തുള്ള ഫാമുകളിൽ പണ്ട് മുതലേ അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. അവരിൽ നിന്നും കൂടുതൽ ചരിത്രങ്ങൾ ചോദിച്ച് സ്റ്റീഫനെ അറിയുകയും ആ ചരിത്രങ്ങൾ ഈ വരുന്ന ആളുകളോട് രസകരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത്തരമൊരു കഥയാണ്, ചരിത്രമാണ് മാമത്ത് ഗുഹയിലെ മമ്മി ഫാൻ ഹൂഫ്. വെള്ളക്കാരല്ല ഈ മാമത്ത് ഗുഹയിൽ ആദ്യം എത്തിയത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്റ്റീഫൻ കഥ ആരംഭിക്കുന്നത്. അവർക്ക് മുൻപേ നേറ്റീവ് അമേരിക്കൻസ് ഈ ഗുഹകളിൽ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം സ്റ്റീഫൻ ഇക്കാര്യങ്ങൾക്ക് വേണ്ടുന്ന തെളിവുകൾ ഈ ഗുഹകളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ ചൂട്ടുകറ്റ അല്ലെങ്കിൽ ചൂട്ട് എന്ന് പറയുന്ന ഒരു വസ്തു, ഒരു ടോർച്ച്, ഒരു പന്തം പണ്ട് മുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. തെങ്ങിൻ്റെ ഉണങ്ങിയ ഓലയെല്ലാം ചുരുട്ടി വെച്ചിട്ടാണ് ഒരു പന്തം പോലെ അത് ഉപയോഗിക്കുന്നത്, ചൂട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നേറ്റീവ് അമേരിക്കൻസ് പണ്ട് കാലങ്ങളിൽ ഈ ഗുഹയ്ക്കുള്ളിൽ കടന്നപ്പോൾ അല്ലെങ്കിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ട് അവർ അവിടെ തൊട്ടടുത്ത് ഗ്രീൻ റിവർ എന്ന് പറഞ്ഞൊരു നദിയുണ്ട്, അതിൻ്റെ തീരത്തുള്ള ചില ചെടികളുടെ നീളമുള്ള ഉണങ്ങിയ ഇലകൾ അവർ കൂട്ടിക്കെട്ടിയിട്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ചൂട്ട് പോലെ ഉപയോഗിച്ചിട്ട് അത് കത്തിച്ചിട്ടാണ് ഈ ഒരു മാമത്ത ഗുഹയിലൂടെ അവർ നടന്നിരുന്നത്. ആ ചൂട്ടിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ ഒരു സമയത്ത് നമ്മുടെ ഈ സ്റ്റീഫൻ ബിഷപ്പ് ഉണ്ടായിരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കിടപ്പുണ്ട്. അതെല്ലാം കാണിച്ചിട്ടാണ് സ്റ്റീഫൻ ബിഷപ്പ് പറയുന്നത് ഈ നേറ്റീവ് അമേരിക്കൻസ് പണ്ട് മുതലേ ഇതിനകത്ത് കയറി ഇറങ്ങിയിരുന്നതാണ് എന്ന്. ഇതുകൂടാതെ മറ്റൊരു മുറിയിൽ നിന്ന് അന്നത്തെ നേറ്റീവ് അമേരിക്കൻസ് ഉപയോഗിച്ചത് എന്ന് കരുതപ്പെടുന്ന തടി കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം, ഒരു ബൗള് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ റൂമിനെ വുഡൻ ബോൾ റൂം എന്നാണ് സ്റ്റീഫൻ ബിഷപ്പ് വിളിച്ചിരുന്നത്. അതെല്ലാം ഈ സന്ദർശകർക്ക് സ്റ്റീഫൻ ബിഷപ്പ് കാണിച്ചു കൊടുക്കും. ഇതിനുശേഷമാണ് സ്റ്റീഫൻ ബിഷപ്പ് മാമത്ത് ഗുഹയിലെ മമ്മിയുടെ കഥ പറയുക. ഇരുട്ടത്തിരുന്ന് ഇത്തരം കഥകൾ കേൾക്കുന്നത് പല ആളുകൾക്കും ഇഷ്ടമാണ് എന്ന് സ്റ്റീഫന് മനസ്സിലായി. നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഗുഹ സന്ദർശിക്കുവാൻ വന്നിരുന്നുവെങ്കിൽ മറ്റൊരു അതിശയിപ്പിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആളുകൾ ചോദിക്കും, അതെന്താണ്? അതാണ് ഫാൻ ഹൂഫ് എന്ന് പറഞ്ഞ പേരുള്ള മാമത്ത് ഗുഹയിലെ മമ്മി. ഒരു പെണ്ണിൻ്റെ മമ്മിഫൈ ചെയ്ത ശവശരീരമായിരുന്നു അത്. പണ്ട് കാലത്ത് സാൾട്ട് പീറ്റർ കുഴിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് വന്നു കയറിയ ആളുകളാണ് മമ്മിഫൈ ചെയ്തപ്പെട്ട രീതിയിൽ അവളുടെ ശരീരം കണ്ടെത്തിയത്. ശബ്ദം വളരെയധികം താഴ്ത്തിയാണ് സ്റ്റീഫൻ ഇക്കാര്യം ആളുകളോട് പറയുക. അവളുടെ ശരീരം ഒരു ചെറിയ ഇടനാഴിക്കുള്ളിൽ ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മമ്മിഫൈ ചെയ്യപ്പെട്ട ഒരു ശരീരമായിരുന്നു അവളുടേത്. ആ ടണലിൽ ആ പെൺകുട്ടി അകപ്പെട്ടു പോയതൊന്നുമല്ല, മറിച്ച് അവിടെ അവളെ രാജകീയമായിട്ട് സംസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാനിന്റെ തുകല് വെച്ചുള്ള ഒരു വലിയ പുതപ്പ് വെച്ചിട്ടാണ് അവളെ മൂടിയിരുന്നത്. അതെല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഭാഗങ്ങൾ ആളുകൾക്ക് കിട്ടി. ചുറ്റിനും പക്ഷി തൂവലുകൾ വിതറിയിട്ടുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, അവൾക്ക് ഒരു മാലയും ഉണ്ടായിരുന്നു. ആ മാലയുടെ അറ്റത്ത് ഒരു ചെറിയ മാനിന്റെ കുളമ്പ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ മമ്മിക്ക് ഫോൺ ഹൂഫ് എന്ന് പറഞ്ഞ പേര് ഉണ്ടായത്. പിന്നീട് പല സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഫോൺ ഹൂഫ് മമ്മി ഇവിടെ നിന്ന് ആരോ എടുത്തുകൊണ്ടുപോയി. ഇത്രയും പറഞ്ഞ ശേഷം സ്റ്റീഫൻ ആളുകളെ ഈ വുഡൻ ബോൾ റൂമിൽ നിന്നും ഈ മാമത്ത് ഗുഹയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. ദ ബോട്ടംലെസ് പിറ്റ്. തൻ്റെ കയ്യിലുള്ള നീണ്ട വടിയുടെ അറ്റത്തുള്ള റാന്തൽ മുകളിലേക്ക് ഉയർത്തിയിട്ട് മുമ്പോട്ട് മാറ്റിപ്പിടിച്ച ശേഷമാണ്, ഈ മുന്നറിയിപ്പ് കൊടുത്ത ശേഷമാണ് സ്റ്റീഫൻ ഈ ബോട്ടംലെസ് പിറ്റ് കാണിക്കുവാൻ വേണ്ടിയിട്ട് ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. മാമത്ത് ഗുഹയിലെ ഒരു വൻ കുഴിയാണ്, കിടങ്ങാണ്, അഗാധമായ ഗർത്തമാണ് ബോട്ടംലെസ് പിറ്റ്. പേര് വന്നത് ഇതിന്റെ അടിഭാഗം ആളുകൾക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഈ ഭാഗത്ത് ഈ കുഴിയിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകൾ വരെയും നടന്നു ചെല്ലാനായിട്ട് ആളുകൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു കുഴി വിസ്താരമായിട്ട് വിശാലമായിട്ട് കാണാനായിട്ട് സാധിക്കും. ധൈര്യമുള്ളവർക്ക് അവിടെ നിന്ന് താഴേക്ക് നോക്കാം. സ്റ്റീഫൻ ഒരു കല്ലെടുത്തിട്ട് ആ ഒരു കുഴിയിലേക്ക് ഇട്ട് ആളുകളെ കാണിക്കും. ആളുകൾ അപ്പോൾ മുതൽ ഓരോ സെക്കൻഡുകൾ എണ്ണി തുടങ്ങും. പക്ഷേ അവരെ എത്ര എണ്ണിയാലും ആ ഒരു കല്ല് താഴെ വീഴുന്ന, താഴെ ചെന്ന് പതിക്കുന്ന ശബ്ദം അവർക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. അത്രയ്ക്ക് താഴെ എവിടെയോ ആണ് ആ കല്ല് പോയിട്ടുള്ളത്. അത് കണ്ട് ആളുകൾ കണ്ണുമിഴിക്കും. സ്റ്റീഫൻ ചിരിച്ചുകൊണ്ട് പറയും, അതുകൊണ്ടാണ് ഇതിനെ ബോട്ടംലെസ് പിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ കുഴിയുടെ ഈ ഗർത്തത്തിന്റെ മറുഭാഗം, ബോട്ടംലെസ് പിറ്റിന്റെ മറുഭാഗത്ത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ടണൽ അകത്തേക്ക് പോകുന്നത്. മറ്റൊരു വഴി അവിടെ ഉണ്ട്, പക്ഷേ ഇതുവരെയും ഈ ഒരു കുഴി ആരും മറികടന്ന് അപ്പുറെ പോയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ടണലിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ സ്റ്റീഫന്റെ മനസ്സിൽ എപ്പോഴും ഒരാഗ്രഹമുണ്ടായിരുന്നു, എന്നെങ്കിലും ഈ ബോട്ടംലെസ് പിറ്റ് മറികടന്ന് ആ ടണൽ വഴി മുന്നിലേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് പോകണം, അവിടെ എന്താണുള്ളതെന്ന് കണ്ടെത്തണം. എല്ലാ ഞായറാഴ്ചകളിലും സ്റ്റീഫന് അവധിയാണ്. സാധാരണ സ്റ്റീഫൻ ഞായറാഴ്ചകളിൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ്ഗോവിൽ പോകും അല്ലെങ്കിൽ പള്ളിയിൽ പോകും. പക്ഷേ ഒരു ദിവസം സ്റ്റീഫൻ ചിന്തിച്ചു, എല്ലാ ദിവസവും അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഗുഹയിൽ ഇനിയും കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട്, അതുകൊണ്ട് ഞായറാഴ്ചകൾ തന്റെ പര്യവേഷണത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാം എന്നാണ് സ്റ്റീഫൻ കരുതിയത്. അങ്ങനെ ഒരു ഞായറാഴ്ച ലോഡ്ജിലെ നിത എന്ന് പറഞ്ഞ ആ ജോലിക്കാരുടെ കയ്യിൽ നിന്നും ഒരു ഭക്ഷണ പൊതിയും പൊതിഞ്ഞു വാങ്ങിയിട്ട് അതിനുശേഷം കുറച്ച് ലാമ്പ്, ഓയില്, തീപ്പെട്ടികൾ, മെഴുകുതിരികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, കുടിവെള്ളം, അങ്ങനെയുള്ള എല്ലാം എടുത്തുകൊണ്ട് സ്റ്റീഫൻ ഈ നിത എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മാത്രം പറഞ്ഞ ശേഷം ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ബോട്ടംലെസ് പിറ്റ് ലക്ഷ്യമാക്കി നടന്നു. ബോട്ടംലെസ് പിറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ താഴേക്കൊരു വിടവുണ്ട്. ആ വിടവിലേക്ക് ഒരാൾക്ക് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റും. ലാബറിന്ത് എന്നാണ് ആ ഗുഹയുടെ താഴെ, ആ വിടവിന്റെ താഴെയുള്ള സ്ഥലങ്ങളെ ആളുകൾ വിളിച്ചിരുന്നത്. വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ദുർഘട മാർഗം എന്നാണ് ലാബറിന്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതുപോലെ തന്നെ പല വഴികളായിട്ട് ദുർഘടമായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമാണ് ലാബറിന്ത്. ആ കാരണം കൊണ്ട് തന്നെ സന്ദർശകരെ അങ്ങോട്ടേക്ക് ഇവർ കടത്തി വിട്ടിരുന്നില്ല. ഇതിനുള്ളിലെ അനേകം ടണലുകൾ ആരുടെയും വഴി തെറ്റിക്കും. സ്റ്റീഫന്റെ ഹൃദയം പടപടാന്ന് ഇടിച്ചു തുടങ്ങി. കയ്യിലുള്ള റാന്തല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും. താൻ ഗുഹയ്ക്കുള്ളിലാണ് എന്നുള്ള കാര്യം ആ ലോഡ്ജിലെ ജോലിക്കാരിയായിട്ടുള്ള നിതയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ അവൾക്ക് താൻ ഈ ലാബറിന്തിനുള്ളിലാണ് ഉള്ളത് എന്നുള്ള കാര്യം അറിയില്ല. വഴി തെറ്റിയാൽ തന്റെ അവസാനമാണ് ഇവിടെ. പക്ഷേ സ്റ്റീഫൻ ഇപ്പോൾ ഒരു കേവ് എക്സ്പ്ലോററാണ്, അതുകൊണ്ട് വഴി തെറ്റില്ല, ഇത് അവന്റെ വീടാണ്, വീട്ടിലാർക്കും വഴി തെറ്റാറില്ല. മുമ്പ് പറഞ്ഞല്ലോ, ബോട്ടംലെസ് പിറ്റ് എത്തുന്നതിന് മുമ്പ് താഴേക്കുള്ള ഒരു വിടവാണ് ഈ ലാബറിന്തിലേക്കുള്ള വഴി. ഈ ലാബറിന്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വഴി രണ്ടായിട്ട് പിരിയും. ഒരു വഴി നേരെ ഈ ബോട്ടംലെസ് പിറ്റിന്റെ ഭാഗത്തേക്കാണ്, മറുവഴി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. സ്റ്റീഫൻ അങ്ങോട്ടേക്ക് പോകുവാൻ തന്നെ തീരുമാനമെടുത്തു. തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മെഴുകുതിരി എടുത്തിട്ട് അവൻ നിലത്ത് കത്തിച്ചു വെച്ചു. എന്നിട്ട് കുറച്ചു നേരം നോക്കി, ആ മെഴുകുതിരി അണഞ്ഞു പോയില്ല. അതായത് ഗുഹയ്ക്കുള്ളിലെ ആ പ്രശസ്തമായ കാറ്റ് ഇവിടെ ഇല്ല. അവിടെ മെഴുകുതിരി വെച്ചിട്ട് സ്റ്റീഫൻ ഈ പുക വെച്ചിട്ട് ഒരടയാളം ഇട്ടു. ഇനി തിരിച്ചു വരുമ്പോഴേക്കും സ്റ്റീഫന് എങ്ങോട്ടേക്കാണ് തിരിയേണ്ടത് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഇപ്പോഴാലോചിക്കുന്നുണ്ടാവും, ഈ ഗുഹയ്ക്കുള്ളിലെ പാറ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ നാട്ടിലെ കരിങ്കല്ലാണ്, ഇരുണ്ട കരിങ്കല്ലാണ്. അവിടെ നമുക്ക് ഈ പുക വെച്ചിട്ട് അടയാളം ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കുമോ എന്നുള്ള സംശയം നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാമത്ത് ഗുഹയിലുള്ളത് കൂടുതലും ലൈം സ്റ്റോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറുകൾ ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ ബ്രൗൺ, അങ്ങനെ പല നിറങ്ങളിലാണ് ഈ ലൈം സ്റ്റോൺ കാണപ്പെടുക. ഇത്തരം നിറങ്ങളിൽ, ലൈം സ്റ്റോണുകളിൽ നമ്മൾ പുക വെച്ചിട്ട് അടയാളം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടത്ത് അല്ലെങ്കിൽ നേരിയ വെളിച്ചത്തിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സ്റ്റീഫൻ താൻ നടന്നു കയറുന്ന വഴികളിലെല്ലാം പുറത്തേക്ക് ആരോ മാർക്കുകൾ ഇട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, ഈ തൻ്റെ കയ്യിലുള്ള മെഴുകുതിരിയുടെ പുക വെച്ചിട്ട്. അങ്ങനെ ഓരോ ചുവടും നല്ല രീതിയിൽ നോക്കിയിട്ടാണ് ഇവൻ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ മുമ്പ് കണ്ട രീതിയിലുള്ള പല കുഴികളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓർക്കുക, റാന്തൽ മാത്രമാണ് കയ്യിലുള്ളത്, നമ്മുടെ ഇന്നത്തെ കാലത്തെ സെർച്ച് ലൈറ്റോ വലിയ ഹെഡ്ലൈറ്റോ ഒന്നും അല്ല സ്റ്റീഫൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് മുമ്പിലൊരു വലിയ കുഴി ഉണ്ടെങ്കിൽ ഈ ഒരു റാന്തലിൻ്റെ വെളിച്ചത്തിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഓരോ ചുവടും ഈ താഴെയും മുകൾ ഭാഗവും വശങ്ങളും ഒക്കെ നോക്കി വേണം സ്റ്റീഫന് മുന്നോട്ട് നീങ്ങാനായിട്ട്. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീഫൻ്റെ പാത അവസാനിച്ചു. ഇനി മുന്നിൽ ഒരു വലിയ കൂറ്റൻ പാറയാണ്. ആ പാറ അള്ളിപ്പിടിച്ച് കയറിയാൽ മാത്രമേ അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ വെച്ചിട്ട് തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് സ്റ്റീഫൻ ആലോചിച്ചു. പക്ഷേ സ്റ്റീഫൻ്റെ മനസ്സിൽ ഈ പാറയ്ക്കപ്പുറം എന്തോ ഉണ്ട് എന്ന് മനസ്സിലാരോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. എന്താണെങ്കിലും സ്റ്റീഫൻ എന്ത് ചെയ്തു, ഈ പാറ അള്ളിപ്പിടിച്ചിട്ട് മറുവശം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കയ്യിലൊരു റാന്തൽ, തോളിൽ സഞ്ചി, പിന്നെ വടിയ, ഇങ്ങനെയുള്ള പല സാധനങ്ങൾ സ്റ്റീഫൻ്റെ കൈവശമുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ വേണം ഈ പാറ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സ്റ്റീഫൻ പല തവണ ഈ പാറയിലേക്ക് അള്ളിപ്പിടിച്ച് കയറാനായിട്ട് ശ്രമിച്ചു. പക്ഷേ പലപ്പോഴും പിടിവിട്ടിട്ട്, ഇത് തിന്നുന്ന പാറയാണ്, പിടിവിട്ട് സ്റ്റീഫൻ താഴേക്ക് പോരുകയാണ് ചെയ്തത്. പക്ഷേ സ്റ്റീഫൻ വിട്ടില്ല, വാശിയായി. ഇതിനപ്പുറം എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇതാണ് സ്റ്റീഫൻ്റെ മനസ്സിൽ തോന്നിയത്. എന്താണെങ്കിലും സ്റ്റീഫൻ പലവട്ടം പരിശ്രമിച്ച് ഒരു വിധത്തിൽ ഈ പാറയുടെ മുകളിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീഫന് മനസ്സിലായി, താൻ ഊഹിച്ചത് ശരിയാണ്, ഈ പാറയ്ക്കപ്പുറം വീണ്ടും വഴി മുന്നോട്ട് നീളുന്നുണ്ട്, എങ്ങോട്ടേക്കോ പോവുകയാണ്. സ്റ്റീഫൻ ഓർത്തു, താൻ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് കയ്യോ കാലോ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ താൻ മറ്റൊരു മമ്മിയായിട്ട്, മുമ്പ് പറഞ്ഞ ഫോൺ ഹൂഫ് മമ്മിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല, പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് നല്ലത്, ധീരന്മാർ അങ്ങനെയാണ്. ഇതൊക്കെയായിരുന്നു സ്റ്റീഫൻ്റെ മനസ്സിലെ ചിന്തകൾ. സ്റ്റീഫൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീഫന് മനസ്സിലായി, തനൊരു മായാ ലോകത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനിയൊരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീഫൻ പാതാളത്തിലേക്ക് വീണുപോകും. വലിയൊരു വെർട്ടിക്കൽ ടണലിൻ്റെ സൈഡിലാണ് സ്റ്റീഫൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. സ്റ്റീഫൻ ആ ഒരു കാഴ്ച കണ്ട് അന്തം വിട്ടുപോയി. അവിടെ നിന്നുകൊണ്ട് സ്റ്റീഫൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ വടിയുടെ അറ്റത്ത് റാന്തൽ വെച്ചിട്ട് ആ വടി മുന്നോട്ടേക്കൊന്ന് നീക്കിയിട്ട് അങ്ങോട്ടൊന്ന് നോക്കി. സ്റ്റീഫൻ അന്തം വിട്ടുപോയി. ഒരു ഭീമൻ പാതാള കുഴിയാണ്, മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു വമ്പൻ കിടങ്ങ്. അവൻ്റെ റാന്തലിൻ്റെ വെളിച്ചത്തിൽ ആ കിടങ്ങിൻ്റെ വശങ്ങളിൽ പലവിധ വർണ്ണങ്ങൾ വെട്ടിത്തിളങ്ങി. മഞ്ഞയും വെള്ളയും നിറങ്ങളിലുള്ള മെഴുക് ഉരുകി ഒലിച്ചതുപോലെയാണ് ആ ഒരു ടണലിൻ്റെ ഭിത്തികൾ ആ സമയത്ത് പ്രകാശിച്ചത്. ഇതൊരു വലിയ വെർട്ടിക്കൽ ടണലാണ്, അതായത് മുകളിൽ നിന്ന് എവിടെ നിന്നോ ആരംഭിച്ച് താഴേക്ക് എങ്ങോട്ടോ പോകുന്ന വലിയൊരു വമ്പൻ ഗർത്തം. അതിൻ്റെ മധ്യഭാഗത്ത് തള്ളി നിൽക്കുന്ന ഒരു പാറയിലാണ് സ്റ്റീഫൻ ബിഷപ്പ് ഇപ്പോൾ നിൽക്കുന്നത്. മുകളിൽ നിന്ന് എവിടുന്നോ വെള്ളം താഴേക്ക് പതിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ആ വെള്ളം വരുന്നത് എന്നും താഴേക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്നും സ്റ്റീഫന് മനസ്സിലായില്ല. സന്തോഷം കൊണ്ട് സ്റ്റീഫൻ്റെ മുഖം ചുമന്നു. ഭൂമിയിൽ ഈ കാഴ്ച കാണുന്ന ആദ്യത്തെ മനുഷ്യനാണ് ഞാൻ, അടിമയായ സ്റ്റീഫൻ ബിഷപ്പ്. നേറ്റീവ് അമേരിക്കൻസ് പോലും ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടില്ല എന്നുറപ്പാണ്. അങ്ങനെ താൻ പുതിയൊരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ ചില പാലങ്ങൾ, കൈവരികൾ, ഗോവണികൾ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആളുകളെയും കൊണ്ട് എനിക്ക് ഇവിടം വരെയും എത്താനായിട്ട് സാധിക്കും. തൻ്റെ പുതിയ കണ്ടുപിടുത്തം ഗോറിനെയും മില്ലറിനെയും അറിയിക്കുവാൻ വേണ്ടിയിട്ട് സ്റ്റീഫന് ആവേശമായി. അങ്ങനെ 1838 സെപ്റ്റംബർ മാസം 5-ാം തീയതി ഇവർ രണ്ടുപേരെയും കൊണ്ട്, ഗോറിനെയും മില്ലറേയും കൊണ്ട്, സ്റ്റീഫൻ ബിഷപ്പ് വീണ്ടും ഇവിടെ എത്തിച്ചേർന്നു. ഇപ്രാവശ്യം അവർ ഇവരുടെ കയ്യിൽ കുറേയേറെ കോട്ടൺ തുണികൾ, പഞ്ഞികൾ ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കത്തിച്ചിട്ട് ഒരു ബോള് രൂപത്തിലാക്കിയിട്ട് ഈ എണ്ണയിൽ മുക്കിയിട്ട് കത്തിച്ചിട്ട് സ്റ്റീഫൻ താഴേക്ക് ഇട്ടു. അതെന്തിനാണ്, ഇത് ഈ പോകുന്ന വഴിയുള്ള സ്ഥലം മുഴുവൻ ഇതിൻ്റെ പ്രഭയിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ പല തിരികൾ അല്ലെങ്കിൽ പല രീതിയിൽ ബോൾസ് ഉണ്ടാക്കിയിട്ട്, കോട്ടൺ തുണിയും വെച്ചിട്ട്, പഞ്ഞ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സ്റ്റീഫൻ അതെല്ലാം കത്തിച്ച ശേഷം ഒരുമിച്ച് താഴേക്കും ഇട്ടു. ഈ ഒരു തുണിക്കെട്ട് താഴേക്ക് കത്തിപ്പോകുന്ന സമയത്ത് ഈ ടണലിൻ്റെ ഇരുഭാഗങ്ങളും, മുകളിലും താഴെയും വശങ്ങളെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിച്ചു. ഏറ്റവും ഒടുവിൽ ഈ ഒരു തുണിക്കെട്ട് താഴെ പോയിട്ട് എവിടെയോ വെള്ളത്തിൽ വീഴുന്ന ശബ്ദവും അവർ കേട്ടു. താഴെ വെള്ളമുണ്ട് എന്നവർക്ക് മനസ്സിലായി. താഴേക്ക് ഒരു പക്ഷേ ഒരു 30-40 മീറ്റർ കാണാൻ സാധ്യതയുണ്ട്, പക്ഷേ മുകളിലേക്ക് എത്രയുണ്ടെന്ന് ആർക്കറിയാം. ഈ ഒരു കാഴ്ച കണ്ട് അതിശയിച്ചു പോയ മിസ്റ്റർ ഗോറിൻ ആ ടണലിന്, വെർട്ടിക്കൽ ടണലിന് ഒരു പേരിട്ടു, ഗോറിൻസ് ഡോം. ഓർക്കുക, കഷ്ടപ്പെട്ടതും ഇവിടെ എത്തിയതും ഇത് കണ്ടുപിടിച്ചതും സ്റ്റീഫൻ ബിഷപ്പാണ്. പക്ഷെ പേരോ ഗോറിൻസ് ഡോം. സ്റ്റീഫനുണ്ടായ വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ സ്റ്റീഫൻ ഒന്നും മിണ്ടിയില്ല. അന്നത്തെ കാലമാണ്, സ്റ്റീഫൻ അടിമയാണ്, സ്റ്റീഫന് പേരില്ല, അങ്ങനെ ഒരാളേ ഇല്ല. അന്നത്തെ ദിവസം 1838 സെപ്റ്റംബർ മാസം 5-ാം തീയതി ഗോറിൻ തൻ്റെ പേരും ഈ ഒരു ഡേറ്റും അവിടെ എഴുതി വെച്ചത്, അവിടുത്തെ പാറയിൽ ഈ പുക കൊണ്ട് എഴുതി വെച്ചത് ഇപ്പോഴും അവിടെയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ ഭാഗത്തെ പത്രങ്ങളിൽ ഈ മാമത്ത് ഗുഹയിൽ പുതിയൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഗോറിൻസ് ഡോം എന്ന് പറഞ്ഞ പേരിൽ എന്ന് പറഞ്ഞ വാർത്തകൾ വന്നു. ഈ മിസ്റ്റർ ഗോറിൻ പൈസ കൊടുത്തിട്ട് ആ വാർത്തകൾ വരുത്തിച്ചതാണ് ഇങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ വരുവാൻ വേണ്ടിയിട്ട്. എന്താണേലും ആ വാർത്തയ്ക്ക് റിസൾട്ട് ഉണ്ടായി, കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തുടങ്ങി. അതോടുകൂടിയിട്ട് സ്റ്റീഫൻ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ അള്ളി പിടിച്ചു കയറിയ ആ പാറ, അത് ആളുകൾക്ക് കയറുവാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റെപ്പുകളും കൈവരിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അന്ന് ഉണ്ടാക്കി വെച്ച ആ സ്റ്റെപ്പിൻ്റെയും കൈവരിയുടെയും ഫോട്ടോയാണ് നിങ്ങളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. സ്റ്റീഫൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതറിഞ്ഞിട്ട് കൂടുതൽ ആളുകൾ ഇപ്പോൾ മാമത്ത് ഗുഹ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ബോട്ടംലെസ് പിറ്റിന്റെ അപ്പുറം കാണാനായിട്ട് സ്റ്റീഫന് സാധിച്ചില്ല. അത് മറികടക്കുവാനായിട്ട് സ്റ്റീഫന് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് സ്റ്റീഫൻസൺ എന്ന് പറഞ്ഞ പേരുള്ള ഒരാൾ ഈ ഗുഹ കാണാൻ വേണ്ടിയിട്ട് എത്തിയത്. സ്റ്റീഫൻസൺ ഒറ്റയ്ക്കാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ തന്നെ ഒറ്റയ്ക്ക് ഈ ഗുഹ മുഴുവൻ കാണിക്കണം. അതുമാത്രവുമല്ല, സാധാരണ സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോകാത്ത സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് മിസ്റ്റർ ഗോറിനോട് സ്റ്റീഫൻസൺ പറയുകയും അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഫീസ് ഗോറിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഗോറിൻ ഈ സ്റ്റീഫനെ കണ്ടിട്ട് പറഞ്ഞു, ഈ സ്റ്റീഫൻസൺ എന്ന് പറഞ്ഞ പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ ഒറ്റയ്ക്ക് നീ കൊണ്ടു നടന്നിട്ട് പല സമയങ്ങളിലായിട്ട് കൊണ്ടു നടന്ന് ഈ ഗുഹ കാണിക്കണം. പിന്നെ നീ പോകുന്ന ചില സ്ഥലങ്ങളിലും അയാളെ കൊണ്ടുപോകണം. സ്റ്റീഫൻ സമ്മതിച്ചു. അങ്ങനെ ഈ സ്റ്റീഫൻസൺ നമ്മുടെ സ്റ്റീഫൻ ബിഷപ്പിൻ്റെ കൂടെ ഈ ഗുഹ സന്ദർശിക്കുവാനായിട്ട് തുടങ്ങി. പല ദിവസങ്ങളായിട്ട് പല സ്ഥലങ്ങൾ ഈ സ്റ്റീഫൻസൺ സ്റ്റീഫൻ്റെ കൂടെ നടന്ന് ഗുഹ കണ്ടു. പക്ഷേ അവസാനം സ്റ്റീഫൻസൺ തൻ്റെ ശരിക്കുള്ള ആഗ്രഹം ഈ സ്റ്റീഫനോട്, നമ്മുടെ സ്റ്റീഫൻ ബിഷപ്പിനോട് പറഞ്ഞു. തനിക്ക് ബോട്ടംലെസ് പിറ്റിൻ്റെ അപ്പുറം കാണണം. ഇത് കേട്ട സ്റ്റീഫൻ ബിഷപ്പ് ഞെട്ടിയില്ല. കാരണം അവന് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ബോട്ടംലെസ് പിറ്റിൻ്റെ അപ്പുറം കടക്കുക എന്നുള്ളത്. അത് ഒറ്റയ്ക്ക് ഒരിക്കലും അവനെ കൊണ്ട് സാധിക്കില്ല. ആഗ്രഹമുള്ള, കഴിവുള്ള, നല്ല ആരോഗ്യമുള്ള ഒരാളെ കൂടി കിട്ടിയാൽ മാത്രമേ സ്റ്റീഫന് അത് സാധിക്കുകയുള്ളൂ. ഇതാ അങ്ങനെ ഒരാൾ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, സ്റ്റീഫൻസൺ. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച ശേഷം ഈ രണ്ടുപേരും, സ്റ്റീഫനും സ്റ്റീഫൻസണും, രണ്ടുപേരും ഈ ബോട്ടംലെസ് പിറ്റിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നു. അവിടെ എത്തിയ ശേഷം പഴയതുപോലെ ഈ പഞ്ഞിക്കെട്ടൊക്കെ കത്തിച്ചിട്ട് അതിനുള്ളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ആഴം സ്റ്റീഫൻസണിനെ സ്റ്റീഫൻ ബിഷപ്പ് കാണിച്ചു കൊടുത്തു. ഒരു ഏണി ഉപയോഗിച്ചൊരു പാലമാക്കിയ ശേഷം നമുക്ക് ഇത് മറികടക്കാനായിട്ട് സാധിക്കും. സ്റ്റീഫൻസൺ തൻ്റെ ആശയം സ്റ്റീഫനോട് പറഞ്ഞു. എന്താണേലും സ്റ്റീഫൻ ബിഷപ്പിന് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവർ വലിയ നീളമുള്ള, നല്ല ബലമുള്ള ഒരു ഏണി ഇവിടെ നിന്നോ സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ആ ഏണി ആ ബോട്ടംലെസ് പിറ്റിൻ്റെ സൈഡിൽ കൊണ്ട് കുത്തനെ നിർത്തിയ ശേഷം പതുക്കെ 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 ചെരിച്ച് ഇവർ അപ്പുറേ അതങ്ങ് ഇട്ടു. അങ്ങനെ ഒരു പാലമായി ഈ ബോട്ടംലെസ് പിറ്റിൻ്റെ കുറുകെ ഇവർക്ക് ഏണി വെച്ചിട്ട് ഒരു പാലം ആയിട്ടുണ്ട്. ഇനി ഈ ഏണിയുടെ മുകളിൽ കൂടെ നടന്നു വേണം ഇവർക്ക് ബോട്ടംലെസ് പിറ്റ് മറികടക്കുവാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഒരാളുടെ സഹായം സ്റ്റീഫൻ ബിഷപ്പിന് ആവശ്യമായിട്ട് വരുന്നത്. കാരണം ഇങ്ങനെ ഏണിയിലൂടെ ഒരാൾ നടന്നോ ഇഴഞ്ഞോ പോകുന്ന സമയത്ത് ഇത് മറിഞ്ഞു പോകാനോ, അല്ലെങ്കിൽ ഇത് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അനങ്ങാനോ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാളുടെ യാത്ര അപ്പുറമല്ല, പാതാളത്തിലായിരിക്കും അവസാനിക്കുക. അതുകൊണ്ടാണ് മറ്റൊരാൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മറികടക്കുകയുള്ളൂ എന്ന് സ്റ്റീഫൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നത്. എന്താണെങ്കിലും ഇവർ തമ്മിൽ ഒരു ധാരണയായി. സ്റ്റീഫൻ ആദ്യമേ ഇത് മറികടക്കും. ആ സമയത്ത് ഇപ്പുറത്തെ വശം നിന്നുകൊണ്ട് സ്റ്റീഫൻസൺ ഇത് ഈ ഒരു ഏണി അനങ്ങാതെ ഉറപ്പിച്ച് പിടിച്ചു നിർത്തണം. സ്റ്റീഫൻ അപ്പുറേ കടന്നു കഴിഞ്ഞാൽ, സ്റ്റീഫൻ ബിഷപ്പ് അപ്പുറേ കടന്നു കഴിഞ്ഞാൽ, അപ്പുറത്തെ വശത്ത് നിന്നുകൊണ്ട് ഈ സ്റ്റീഫൻ ബിഷപ്പ് ഇതുപോലെ തന്നെ ഈ ഏണിയിൽ പിടിച്ചു നിർത്തും. ആ സമയത്ത് ഇപ്പുറത്തെ വശത്ത് നിന്ന് സ്റ്റീഫൻസൺ എങ്ങനെയെങ്കിലും ഇത് നടന്ന് മറികടന്ന് അപ്പുറേ വരണം. ഇതാണ് ഇവർ തീരുമാനമെടുത്തത്. പക്ഷേ ഏണിയിലേക്ക് രണ്ട് സ്റ്റെപ്പ് വെച്ചതോടെ സ്റ്റീഫൻ ഒരു കാര്യം മനസ്സിലായി. നടന്ന് നിവർന്ന് നടന്നു പോകാനായിട്ട് സാധ്യമല്ല. കാല് വിറയ്ക്കും, ഈ ഏണി മറിയും, താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുട്ടുകൂത്തി നിന്ന് ഇഴഞ്ഞ് വേണം ഇതിലൂടെ മുന്നോട്ട് പോകാനായിട്ട്. പക്ഷേ അതിന് തടസ്സങ്ങളുണ്ട്. ഇവരുടെ കയ്യിൽ വടിയുണ്ട്, സഞ്ചിയുണ്ട്, റാന്തലുണ്ട്. ഇതെല്ലാം കൂടെ കൂടി വേണം അങ്ങോട്ടേക്ക് കടത്താനായിട്ട്. ഒറ്റയ്ക്കൊരു മനുഷ്യൻ അങ്ങോട്ട് കടന്നു പോയിട്ട് ഒരു കാര്യവുമില്ല. നാല് കാലുകളിൽ, അതായത് മുട്ടിലിഴഞ്ഞ് വേണം ഈ ഏണിയിലൂടെ സഞ്ചരിക്കാനായിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൈകളിൽ സാധനങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല. അപ്പോൾ റാന്തൽ എന്ത് ചെയ്യും? റാന്തലിനൊരു പിടിയുണ്ട്, അതിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഇതുവഴി മുട്ടിലിഴിഞ്ഞ് പോകാം എന്ന് വിചാരിച്ചാൽ തന്നെയും നല്ല ചൂടാണ്. അതിനു വേണ്ടിയിട്ട് സ്റ്റീഫൻസൺ ഒരു വഴി കണ്ടെത്തി. ഇയാളുടെ കയ്യിൽ നീളമുണ്ടായിരുന്ന ഒരു തുണി വേർപ്പൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടായിട്ട് കീറിയിട്ട് അതിലൊരു തുണി സ്റ്റീഫൻ്റെ കയ്യിലുള്ള റാന്തലിൻ്റെ പിടിയിൽ ഇദ്ദേഹം ചുറ്റി. എന്നിട്ട് ആ പിടി ഈ താടിയിൽ തൂക്കിയിടാനായിട്ട് ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെ താടിയിൽ ഈ റാന്തൽ തൂക്കിയിട്ട ശേഷമാണ് സ്റ്റീഫൻ നാല് കാലുകളിൽ ഈ ഒരു ബ്രിഡ്ജിൻ്റെ, അല്ലെങ്കിൽ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഏണി കൊണ്ടുണ്ടാക്കിയ ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ നടന്നല്ല, ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ വളരെ സാവധാനം മാത്രമേ ഇതിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം കൂടുതൽ അനങ്ങിക്കഴിഞ്ഞാൽ ഈ ഏണി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകും. അതുമാത്രവുമല്ല, ഈ റാന്തലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകിക്കഴിഞ്ഞാൽ ഇത് വന്ന് നെഞ്ചത്ത് വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല ചൂടാണ്, ഈ നെഞ്ചിൽ ഷർട്ടിന് തീ പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഓരോ ചൂടും ശ്രദ്ധയോടെ പതുക്കെ വേണം മുന്നോട്ട് നീങ്ങാനായിട്ട്. അങ്ങനെ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ച ശേഷം സ്റ്റീഫൻ മുട്ടുകുത്തി നിന്ന് ഈ താടിയിൽ തൻ്റെ റാന്തൽ തൂക്കിയിട്ട ശേഷം ഈ ആന പോകുന്നത് പോലെ നാല് കാലില് പതുക്കെ പതുക്കെ ഈ ഒരു ഏണി വഴി മുന്നോട്ട് നീങ്ങി. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തനിക്ക് തല ചുറ്റും എന്നും താൻ ഭയക്കുമെന്നും സ്റ്റീഫന് അറിയാമായിരുന്നു. അതുകൊണ്ട് സ്റ്റീഫൻ താഴേക്ക് നോക്കിയതേയില്ല. മുമ്പോട്ട് തന്നെ അപ്പുറമുള്ള ആ ടണല്, ആ വഴി, അതെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് താഴോട്ട് നോക്കാതെയാണ് സ്റ്റീഫൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പുറകിൽ സ്റ്റീഫൻസൺ ഏണിയുടെ രണ്ട് കാലുകളിലും ബലമായിട്ട് പിടിച്ചിട്ട് ഇത് മറിയാതെ നോക്കുന്നുണ്ടായിരുന്നു. സ്റ്റീഫന്റെ മുഖത്തും നെഞ്ചിലും ഈ റാന്തലിൽ നിന്നുള്ള നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നെഞ്ചും മുഖവും കത്തിപ്പോകുമോ എന്നൊക്കെ സ്റ്റീഫന് തോന്നി. പക്ഷേ താഴെ പാതാളത്തിൽ വീണ് മരിക്കുന്നതിലും നല്ലത് ഇത് ഇച്ചിരി കത്തുന്നതാണ് എന്ന് സ്റ്റീഫന് തോന്നി. അപ്പുറത്തേക്കുള്ള ദൂരം സാവധാനം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഏറ്റവും ഒടുവിൽ സ്റ്റീഫൻ വിജയകരമായിട്ട് ഒരു വിധത്തിൽ അപ്പുറം എത്തിച്ചേർന്നു. അപ്പുറത്തെ സ്ഥലത്ത് എത്തിയിട്ട് ഒരു വിധത്തിൽ ഇവൻ രണ്ട് കാലയിൽ നിന്ന ശേഷം ഉറക്കെ അലറി സന്തോഷം കൊണ്ട്. അത് കണ്ടിട്ട് അപ്പുറം നിന്നിരുന്ന, ഈ കുഴിയുടെ അപ്പുറത്തെ വശത്ത് നിന്നിരുന്ന സ്റ്റീഫൻസൺ കൈയടിച്ചു. ഇനി അദ്ദേഹത്തിന്റെ ഊഴമാണ്. സ്റ്റീഫൻസൺ നമ്മുടെ സ്റ്റീഫൻ ബിഷപ്പ് ചെയ്തതുപോലെ തന്നെ നാല് കാലില് മുട്ടില് നിന്നു. അതിനുശേഷം ഈ റാന്തല് താടിയിൽ തൂക്കിയിട്ടു. ശേഷം പതുക്കെ സാവധാനം ഈ ഒരു ഏണിയിലേക്ക് നാല് കാലില് മുട്ടില് ഇഴഞ്ഞ് അദ്ദേഹം കയറി. ആ സമയത്ത് സ്റ്റീഫൻ ബിഷപ്പ് ഈ ഏണിയുടെ രണ്ട് കാലുകളിലും നല്ല രീതിയിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റീഫൻ കാണിക്കാത്ത ഒരബദ്ധം സ്റ്റീഫൻസൺ കാണിച്ചു. അയാൾ അറിയാതെ താഴേക്കൊന്ന് നോക്കി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ മുഖം ചുവക്കുന്നതും ഭയക്കുന്നതും ഇപ്പുറത്തെ വശത്ത് നിന്നുകൊണ്ട് സ്റ്റീഫൻ ശ്രദ്ധിച്ചു. സ്റ്റീഫൻസണിന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ പുഴ പോലെ താഴേക്ക് ഒഴുകുന്നത് സ്റ്റീഫൻ കണ്ടു. മിസ്റ്റർ സ്റ്റീഫൻസൺ, നമുക്കിനി സംസാരിക്കാം. താങ്കൾ ഇനി താഴേക്ക് നോക്കണ്ട, ഇങ്ങോട്ടേക്ക് നോക്കുക, നമുക്ക് വേറെ കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഗുഹയ്ക്കുള്ളിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നതാണ് ഭയം അകറ്റുവാൻ ഏറ്റവും നല്ല മാർഗം എന്ന് സ്റ്റീഫന് പണ്ടായി മനസ്സിലായതാണ്. സ്റ്റീഫൻസൺ, എനിക്ക് തോന്നുന്നത് പുറകിലുള്ള ടണലിൽ നിന്നും വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പുഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ കണ്ടുപിടുത്തമായിരിക്കും അല്ലെ? സത്യത്തിൽ സ്റ്റീഫൻ ഒന്നും കേട്ടിട്ടില്ല. സ്റ്റീഫൻസണിന്റെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്റ്റീഫൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്താണെങ്കിലും അത് പ്രയോജനപ്പെട്ടു. സ്റ്റീഫൻസൺ അതുവരെയും അനങ്ങാതെ നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവിടെ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. വർത്തമാനം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻസൺ അവിടെ നിന്ന് വീണ്ടും സഞ്ചരിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ വർത്തമാനം പറഞ്ഞ് 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 അവസാനം സ്റ്റീഫൻസണും ഈ ഒരു ബോട്ടംലെസ് പിറ്റ് മറികടന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മനുഷ്യൻ ആ ഒരു ബോട്ടംലെസ് പിറ്റ് മറികടന്ന് അപ്പുറെ എത്തുന്നത്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു, ഒച്ചയിട്ടു, ബഹളമുണ്ടാക്കി സന്തോഷം പ്രകടിപ്പിച്ചു. അതിനുശേഷം അവർ സമയം കളയാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അടുത്ത ടണല്, അടുത്ത പാസഞ്ചിലേക്ക് കയറി. വലിയ ഉരുളൻ കല്ലുകൾ നിലത്തുണ്ടായിരുന്ന അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു ആ ഒരു ടണല്. ആ ടണല് വീണ്ടും താഴേക്ക് താഴേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പാതയിലുണ്ടായിരുന്ന ഉരുണ്ട കല്ലുകൾ മാറിയിട്ട് അവിടെ മുഴുവൻ വെള്ളം നിറഞ്ഞ, ചെളി നിറഞ്ഞ ഒരു സ്ഥലമെത്തി. ഏതാണ്ട് ഒരു ചതുപ്പ് പോലുള്ള ഒരു സ്ഥലം. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇരുവർക്കും ഒരു കാര്യം മനസ്സിലായി, മഴക്കാലത്ത് ഇതുവഴി വെള്ളം ഒഴുകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു തടാകമോ നദിയോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെയും മാമത്ത് ഗുഹയിൽ ഒരു നദിയോ തടാകമോ ഉള്ളതായിട്ട് ആരും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരെണ്ണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് ഇപ്പോൾ ഈ കാണുന്നത്. വീണ്ടും മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവർ നടക്കുന്ന ആ ടണല് ചെറുതായി ചെറുതായി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കുനിഞ്ഞ് നടക്കേണ്ടി വന്നു. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നിലത്ത് ഇഴഞ്ഞ് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അത്രയ്ക്കിടയെ ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ. മുന്നിൽ സ്റ്റീഫൻ, അതിൻ്റെ പുറകിലെ സ്റ്റീഫൻസൺ. അങ്ങനെ അവർ നിലത്തൂടെ ഒച്ചിഴയുന്നത് പോലെ, ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് പോലെ ആ ഒരു ടണലിനുള്ളിലൂടെ ഇവർ മുന്നോട്ട് നീങ്ങുകയാണ്. അതിനകത്ത് വെച്ചിട്ട് ഇത് ഇടിഞ്ഞു പോവുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ മരണം ഉറപ്പാണ്. പക്ഷേ അവർ രണ്ടുപേരും, സ്റ്റീഫനും സ്റ്റീഫൻസണും, ധീരന്മാരായിട്ടുള്ള പരിവേഷകരാണ്. അവർ പിന്നോട്ട് പോയില്ല. അവർ ഒരു വിധത്തിൽ ആ ഒരു ടണല് മറികടന്നു, അപ്പുറേ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതൊരു വീണ്ടും വിശാലമായിട്ടുള്ള വലിയൊരു മുറിയാണ് അവർക്ക് നിവർന്ന് നിൽക്കാനായിട്ട് സാധിച്ചു. ദേഹം മുഴുവനും ചെളി പുരണ്ടിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് നിന്ന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിരിച്ചു. കാരണം ശവക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന രണ്ട് പ്രേതങ്ങളെ പോലെയാണ് ഈ രണ്ടുപേരും അവിടെ നിന്നിരുന്നത്. കണ്ണിൻ്റെ സ്ഥാനത്ത് മാത്രമാണ് കുറച്ച് ചെളി ഇല്ലാതിരുന്നത്, ബാക്കി മുഴുവൻ ചെളി പുരണ്ടിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇവർ രണ്ടുപേരും നിന്നിരുന്നത്. സ്റ്റീഫന് സ്റ്റീഫൻസണിന്റെ കോലം കണ്ടിട്ട് ചിരി അടക്കാനായില്ല. മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുഹകൾ ഉണ്ടായ ശേഷം ആദ്യമായിട്ടാണ് മനുഷ്യൻ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത്. ഇനിയും മുന്നോട്ട് പോകണം എന്ന് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ കയ്യിൽ വെള്ളമില്ല, ഓയിലും തീരാറായിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ പെട്ടുപോകും. വെള്ളമില്ല, വെളിച്ചമില്ലാതെ ഇവർക്ക് തിരിച്ചു വരാനായിട്ട് സാധ്യവുമല്ല. സ്റ്റീഫന് തിരിച്ചു പോയാലും വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം ഇനിയുള്ള ഞായറാഴ്ചകളിൽ സ്റ്റീഫന് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. വേറെ ആരെങ്കിലും കൂട്ടിയാണെങ്കിലും എങ്ങനെയും ഇവിടെ വരാവുന്നതാണ്. പക്ഷേ സ്റ്റീഫൻസൺ ഇനി ഒരിക്കലും ചിലപ്പോൾ ഈ ഒരു മാമത്ത ഗുഹയിലേക്ക് വന്നെന്ന് വരില്ല. ഇത് തൻ്റെ അവസാന ചാൻസാണ്. അതുകൊണ്ട് ഉടനെ തിരിച്ചു പോകണ്ട, കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകാം എന്ന് സ്റ്റീഫൻസൺ തീരുമാനമെടുത്തു. അങ്ങനെ അവർ നടന്ന് നടന്ന് വീണ്ടും വലിയൊരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. മുമ്പിൽ എന്താണ് ഉള്ളതെന്ന് അവർക്ക് ഇരുട്ടത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല. സ്റ്റീഫൻ ഉറക്കെ ഒന്ന് അലറി. അതിൻ്റെ എക്കോ പ്രതിധ്വനികൾ അവിടെ മുഴങ്ങി. പക്ഷേ ആ ഒരു എക്കോ അവസാനിച്ച് കഴിഞ്ഞപ്പോഴാണ് സ്റ്റീഫൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. താൻ വളരെ കാലമായിട്ട് കേൾക്കാനായിട്ട് കൊതിച്ചിരുന്ന ഒരു ശബ്ദം അപ്പോൾ കേൾക്കുന്നുണ്ട്. വെള്ളം ഒഴുകുന്ന ശബ്ദം. അതറിഞ്ഞപ്പോഴേക്കും സ്റ്റീഫൻസണും ചെവി ഓർത്തു, ശരിയാണ്, വെള്ളം ഒഴുകുന്ന ശബ്ദമാണ്. താഴെ എവിടെയോ ഒരു പുഴ ഒഴുകുന്നുണ്ട്. രണ്ടുപേരും മുന്നോട്ടേക്ക് നടന്നു. അപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കിയത്. താഴെ ഇപ്പോൾ ചെളിയല്ല, മണലാണ് ഉള്ളത്. തങ്ങൾ ഏതോ പാതാള നദിയുടെ തീരത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. രണ്ടുപേരും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ റാന്തലുകൾ മുന്നോട്ടേക്കൊന്ന് നീക്കി പിടിച്ചു. അപ്പോഴാണ് അവര് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ഒരു പാതാള നദി അതുവഴി ഒഴുകുന്നുണ്ട്. രണ്ടുപേർക്കും ആവേശമായി. കാരണം ഈ ഒരു മാമത്ത് ഗുഹയ്ക്കുള്ളില് തടാകമോ നദിയോ ഉള്ള വിവരം ഇപ്പോൾ ആദ്യമായിട്ടാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത്. തങ്ങളാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. ഈ നദിയെ നമുക്ക് സ്റ്റിക്സ് എന്ന് വിളിക്കാം, സ്റ്റീഫൻസൺ ഉറക്കെ പറഞ്ഞു. ഗ്രീക്ക് പുരാണങ്ങളിലെ പാതാള നദിയാണ് സ്റ്റിക്സ്. ഈ റിവർ സ്റ്റിക്സ് മറികടന്ന് വേണം ആളുകൾക്ക്, മരിച്ച ആളുകളുടെ ആത്മാക്കൾക്ക് പാതാളത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട്. മരിച്ചുപോയ ആളുകളെ ഈ നദി, സ്റ്റിക്സ് നദി കടത്തുവാൻ വേണ്ടിയിട്ട് ഒരു കടത്തുകാരൻ അവിടെയുണ്ട്. പക്ഷേ അയാൾക്കൊരു നാണയം കൊടുത്താൽ മാത്രമേ അയാൾ ആളുകളെ അപ്പുറത്തേക്ക് കടത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഗ്രീക്കുകാർ തങ്ങളുടെ മരിച്ചവരുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ നാവിൻ്റെ അടിയിലൊക്കെ ഒരു നാണയത്തുട്ട് വെക്കുന്നത്. ഇങ്ങനെ അവർ മരിച്ച ശേഷം ഈ സ്റ്റിക്സ് നദിയുടെ തീരത്തെത്തുകയും ഈ ഒരു കടത്തുകാരന് ഈ നാണയം കൊടുക്കുവാനും വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്താണെങ്കിലും സ്റ്റിക്സ് എന്ന് പറഞ്ഞ പേരും ഈ പുരാണവും സ്റ്റീഫന് നന്നേ പിടിച്ചു. കാരണം സ്റ്റീഫൻസൺ ഈ ഗോറിൻ ചെയ്തതുപോലെ സ്വന്തം പേരല്ലോ ഇതിനിട്ടത്. അങ്ങനെ അന്നത്തെ ദിവസം അവർ രണ്ടുപേരും തങ്ങളുടെ സാഹസിക യാത്ര അവസാനിപ്പിച്ച ശേഷം തിരിച്ച് ലോഡ്ജിലേക്ക് മടങ്ങി. രണ്ട് പ്രധാന കണ്ടുപിടുത്തങ്ങളാണ് അവർ നടത്തിയത്. സ്റ്റിക്സ് എന്ന് പറഞ്ഞ പാതാള നദി കണ്ടെത്തി ഈ ബോട്ടംലെസ് പിറ്റ് മറികടക്കുകയും ചെയ്തു. എന്നാലും സന്തോഷം കൊണ്ട് മിസ്റ്റർ ഗോറിന്റെ മുന്നിൽ വെച്ച് തന്നെ സ്റ്റീഫൻസൺ സ്റ്റീഫൻ ബിഷപ്പിന് ഒരു നാണയം, ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൊടുത്തു. അന്നത്തെ കാലത്ത് സാധാരണ അടിമകൾക്ക് എന്ത് സമ്മാനം കിട്ടിയാലും അതെല്ലാം ഉടമസ്ഥന് അവകാശപ്പെട്ടതാണ്. പക്ഷേ അന്ന് ഗോറിൻ പറഞ്ഞു, സ്റ്റീഫൻ, ഇത് നീ പ്രയാസപ്പെട്ട് സമ്പാദിച്ച ഒരു സമ്മാനമാണ്, അതുകൊണ്ട് ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ സ്റ്റീഫന് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടി. അതും സ്റ്റീഫൻസണിന്റെ കയ്യിൽ നിന്ന്. പ്രശസ്തമായ ബോട്ടംലെസ് പിറ്റ് മറികടന്ന വിവരവും പാതാള നദിയായിട്ടുള്ള ഈ റിവർ സ്റ്റിക്സ് കണ്ടുപിടിച്ച കാര്യവുമൊക്കെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവിടുത്തെ പത്രങ്ങളിലൊക്കെ വന്നു. പക്ഷേ സ്റ്റീഫൻ ബിഷപ്പിന്റെ പേര് ഒരിടത്തും ഉണ്ടായിരുന്നില്ല. സ്റ്റീഫൻ പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചില്ല. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിലായിരുന്നു അവന്റെ താല്പര്യം മുഴുവൻ. പിന്നീട് ബോട്ടംലെസ് പിറ്റിന് കുറുകെ ഒരു പാലം നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ഒരു ഗുഹ കാണാൻ വേണ്ടിയിട്ട് വരാൻ തയ്യാറായി. അതുമാത്രവുമല്ല, ചില ടൂർ പ്രോഗ്രാമുകൾ 12 മണിക്കൂറുകൾ വരെയും നീണ്ടു നിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റീഫന് തനിയെ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ഗോറിൻ മറ്റ് 2 അടിമകളെ കൂടി വിലയ്ക്ക് വാങ്ങിയിട്ട് സ്റ്റീഫന് സഹായികളായിട്ട് കൊടുത്തു. മാറ്റ്, നിക് എന്ന് പറഞ്ഞ 2 പേരുള്ള 2 ആളുകളാണ്. ഏതാണ്ട് സ്റ്റീഫന്റെ പ്രായമുള്ള 2 ആളുകളാണ്. അവർ രണ്ടുപേരും ഈ ഗുഹയിൽ എത്തുകയും സ്റ്റീഫന്റെ കയ്യിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം പഠിക്കുകയും അവരും സ്വന്തമായിട്ട് പിന്നീട് ഈ ടൂർ പ്രോഗ്രാമുകൾ ആളുകളെയും കൊണ്ട് അകത്തേക്ക് പോകാനും കാഴ്ചകൾ കാണിച്ചു കൊടുക്കാനും തുടങ്ങുകയും ചെയ്തു. മാറ്റും നിക്കും എത്തിയതോടെ സ്റ്റീഫൻ സ്വതന്ത്രനായി. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നതിലായി സ്റ്റീഫന് ശ്രദ്ധ മുഴുവൻ. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ സുഗമമായിട്ട് പോകുന്ന ഒരു സമയത്താണ് മിസ്റ്റർ ഗോറിൻ ഒരു ദിവസം തൻ്റെ അടിമകളെ, പണിക്കാരെ, മില്ലർ ഉൾപ്പെടെയുള്ള ഓഫീസർമാരെ എല്ലാവരെയും വിളിച്ച് ഒരു സ്ഥലത്ത് കൂട്ടിയത്. എന്നിട്ട് ഇദ്ദേഹം ഈ മിസ്റ്റർ ഗോറിൻ മുന്നോട്ട് നടന്നു വന്നിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിന്നിട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇത്രയും നാളും നിങ്ങൾ എനിക്ക് വേണ്ടി നല്ല സേവനമൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ഗോറിൻ ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഈ സ്ഥലം വിറ്റിരിക്കുകയാണ്. എൻ്റെ സാമ്പത്തിക ബാധ്യതകൾ വെച്ചിട്ട് എനിക്ക് ഈ ഗുഹ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ നിൽക്കുന്ന മിസ്റ്റർ ജോൺ ക്രോഗൺ എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ ഈ ഗുഹ വിറ്റിരിക്കുകയാണ്. ഗുഹ മാത്രമല്ല ഞാൻ കൈമാറ്റം ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ജോലികൾ ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ ആണ് ഞാൻ ഈ ജോൺ ക്രോഗന് കൈമാറ്റം ചെയ്യുന്നത്. അതുകൊണ്ട് ആരുടെയും ജോലി പോകും എന്നുള്ള ഭയമൊന്നും വേണ്ട. എല്ലാവരും അവരവരുടെ ജോലികൾ ഇനിയും തുടരുക. ഉടമസ്ഥൻ മാത്രം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങളുടെ ഉടമസ്ഥൻ മിസ്റ്റർ ഡോക്ടർ ജോൺ ക്രോഗനായിരിക്കും. അങ്ങനെ മാമത്ത് ഗുഹയ്ക്ക് പുതിയൊരു യജമാനൻ, ഒരു ഉടമസ്ഥനുണ്ടായി, ഡോക്ടർ ക്രോഗൻ. പക്ഷേ ഈ അടിമകളായിട്ടുള്ള മാറ്റ്, നിക്ക്, നമ്മുടെ സ്റ്റീഫൻ ബിഷപ്പ്, അതുപോലെ തന്നെ ഓഫീസർമാരായിട്ടുള്ള മില്ലർ, ഇവർക്കൊക്കെ ആശങ്കകളുണ്ടായി. കാരണം ഇതുവരെയും ഇവരുടെ കാര്യങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. മിസ്റ്റർ ഗോറിൻ ഇവർക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിരുന്ന ഒരു നല്ല മനുഷ്യനാണ്. ഈ ക്രോഗൻ എങ്ങനെയിരിക്കും എന്ന് അവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഇവരുടെ ജോലി പോയിട്ടില്ല എന്നുള്ളതാണ് ആകെയുള്ള ഒരു ആശ്വാസം. എന്താണെങ്കിലും അവർ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. മിസ്റ്റർ ഗോറിനെ പോലെ തന്നെ കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഈ മിസ്റ്റർ ഡോക്ടർ ക്രോഗൻ. മാമത്ത് ഗുഹ ഇപ്പോഴുള്ളതിനേക്കാളും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഈ ഡോക്ടർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, ആദ്യമേ തന്നെ ഈ നമ്മുടെ ഗോറിൻ പണി കഴിപ്പിച്ച ആ പഴകിയ സത്രം അത് പൊളിച്ചു മാറ്റിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഹോട്ടൽ അദ്ദേഹം അവിടെ പണി കഴിപ്പിച്ചു. എല്ലാ മാസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ഗുഹയെ വീണ്ടും വീണ്ടും പ്രശസ്തിയിലേക്ക് എത്തിക്കുന്ന സ്റ്റീഫൻ ബിഷപ്പിനെ ഈ ഡോക്ടർക്ക് വലിയ ഇഷ്ടവുമായിരുന്നു. സ്റ്റീഫൻ, മാറ്റ്, നിക്ക്, പിന്നെ നിത എന്ന് പറഞ്ഞ ആ പെൺകുട്ടി, പിന്നെ ഓഫീസറായിട്ടുള്ള മില്ലർ, ഈ ആളുകളെ എല്ലാം ഉൾപ്പെടെ ഈ മാമത്ത ഗുഹ $10,000 ഡോക്ടർ ക്രോഗൻ ഗോറിന്റെ കയ്യിൽ നിന്നും വാങ്ങിയത്. അതുമാത്രമല്ല, ഈ പുതിയ ഹോട്ടൽ പണിതു. ഇത് കൂടാതെ ഇങ്ങോട്ടേക്കുള്ള വഴി അദ്ദേഹം നല്ല രീതിയിൽ പണിത് വെടിപ്പാക്കി വെച്ചു. ഇനി ഹൈവേയിൽ നിന്ന് ആളുകൾക്ക് സുഗമമായിട്ട് ഈ ഒരു മാമത്ത ഗുഹയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ മാമത്ത ഗുഹയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വന്നു തുടങ്ങി. അക്കൂട്ടത്തിൽ നല്ലവരായിട്ടുള്ള ആളുകളുണ്ട്, ചീത്തവരായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ ഇടപെടാൻ കൊള്ളാവുന്ന നല്ല വെള്ളക്കാരോട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് സ്റ്റീഫൻ ബിഷപ്പ് എപ്പോഴും ശ്രദ്ധിച്ചു. ഗുഹ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്ന സയന്റിസ്റ്റുകൾ, ജിയോളജിസ്റ്റുകൾ ഇവരുടെ കയ്യിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ, സാങ്കേതിക പദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റീഫന് ചോദിച്ചറിയുകയും അതെല്ലാം മനഃപ്പാഠമാക്കുകയും പിന്നീട് വരുന്ന ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതുകൂടാതെ ഈ ഗുഹയിലേക്ക് ആളുകൾ പല സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം പത്ര കടലാസുകളിൽ പൊതിഞ്ഞാണ് വരുന്നത്. ആ കടലാസുകൾ കളയാതെ ശ്രദ്ധാപൂർവം നിവർത്തിവെച്ചിട്ട് അതെല്ലാം വായിച്ചാണ് സ്റ്റീഫൻ തൻ്റെ അറിവ് വർദ്ധിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് സ്റ്റീഫന് അമേരിക്കയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് അടിമത്തത്തോട് വിയോജിപ്പാണ് ഉള്ളത് എന്നും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തനിക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നും മനസ്സിലായത്. ഇദ്ദേഹം താമസിക്കുന്ന ഈ മാമത്ത് ഗുഹയുള്ള കെൻടക്കി സംസ്ഥാനം അടിമത്തത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഇവിടെ നിന്ന് ഉത്തരപ്രദേശത്തുള്ള വടക്ക് ഭാഗത്തുള്ള ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സ്റ്റീഫൻ ബിഷപ്പിന് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യും. നല്ലവരായിട്ടുള്ള കുറച്ച് വെള്ളക്കാർ സ്റ്റീഫനെ രഹസ്യമായിട്ട് ഈ ടൂറിനിടയ്ക്ക് പറഞ്ഞു കൊടുക്കും, നീ ഇവിടെ നിന്ന് ചാട്, ഞങ്ങൾ സഹായിക്കാം, ഇവിടെ നിന്ന് പോയി വേറെ ഏതെങ്കിലും വടക്കൻ സംസ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നിനക്ക് സ്വന്തനാകാം. അങ്ങനെ പല ആളുകളോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് തൻ്റെ അതേ പ്രായമുള്ള ഒരു ആഫ്രിക്കൻ വനിതയായിട്ടുള്ള ഹരിയറ്റ് ടബ്മാൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ പല ആളുകളെയും ഈ അടിമകളെയും തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പല രീതിയിൽ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ള വിവരം ഇദ്ദേഹത്തിന്, സ്റ്റീഫൻ ബിഷപ്പിന് മനസ്സിലായത്. ഹരിയറ്റ് ടബ്മാൻ്റെ വീഡിയോ, വിശദമായിട്ടുള്ള ഒരു വീഡിയോ, വീഡിയോ നമ്പർ 78 നിങ്ങൾക്ക് കാണാം. സ്റ്റീഫന് രക്ഷപ്പെടണം എന്നുള്ള അതിയായ മോഹമുണ്ടായിരുന്നു. പക്ഷേ ഈ മാമത്ത ഗുഹ വിട്ടുള്ള ജീവിതം തനിക്ക് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സ്റ്റീഫന് സംശയമുണ്ടായിരുന്നു. എന്തായാലും ഈ സമയത്തെല്ലാം സ്റ്റീഫൻ വീണ്ടും വലിയ വലിയ യാത്രകൾ ഈ ഗുഹയ്ക്കുള്ളിൽ നടത്തി. അവിടെ മറ്റൊരു നദി കൂടി, അതായത് സ്റ്റിക്സ് നദിക്ക് അപ്പുറം മറ്റൊരു നദി കൂടി, എക്കോ റിവർ എന്ന് പറഞ്ഞ പേരുള്ള മറ്റൊരു നദി കൂടി ഇദ്ദേഹം സ്റ്റീഫൻ കണ്ടെത്തുകയും ചെയ്തു. എക്കോ റിവറിൻ്റെ തീരത്ത് നിന്ന് നമ്മൾ ഒച്ചയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രതിധ്വനി ഉണ്ടാകും. അതുകൊണ്ടാണ് എക്കോ റിവർ എന്ന് പറഞ്ഞ പേര് ഇദ്ദേഹം സ്റ്റീഫൻ ഇട്ടുകൊടുത്തത്. അങ്ങനെ ഒരു ദിവസം ഒറ്റയ്ക്ക് ഈ എക്കോ നദിയുടെ തീരത്ത് ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, മണലിൻ്റെ പുറത്ത് ഇങ്ങനെ ഇദ്ദേഹം, നമ്മുടെ ഈ സ്റ്റീഫൻ ഇരിക്കുന്ന സമയത്താണ് അവൻ്റെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തുമാറ് ഒരു കാഴ്ച അവൻ കണ്ടത്. വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന അനേകം മീനുകൾ. സ്റ്റീഫൻ ഞെട്ടിപ്പോയി. കാരണം ഗുഹാമുഖത്ത് അല്ലെങ്കിൽ ഗുഹയുടെ ആ ഒരു വാതിലിൻ്റെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് കടവാതിലുകൾ അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ ജീവികൾ, ഞണ്ട്, വേര, അങ്ങനെയുള്ള ചെറിയ ജീവികളൊക്കെ ഇവൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഗുഹയുടെ ഉൾഭാഗത്ത് ജീവന്റെ ഒരു അംശം പോലും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ ഗുഹയുടെ ഏറ്റവും ഉള്ളില്, എക്കോ റിവറിൽ മീനുകൾ നീന്തി തുടിക്കുന്നു. സ്റ്റീഫൻ സാവധാനം കുനിഞ്ഞ് തൻ്റെ കൈക്കുമ്പിളിൽ കുറച്ച് മീനുകളെ കയ്യിലേക്കെടുത്തു. നോക്കിക്കഴിഞ്ഞപ്പോഴാണ് സ്റ്റീഫൻ ഞെട്ടിപ്പോയത്. ഈ മീനുകൾക്കൊന്നും കണ്ണില്ല. കണ്ണുകളുടെ സ്ഥാനത്ത് ആ കുഴികളിൽ മാംസം വന്ന് മൂടിയ, പൂർണ്ണമായും അന്ധകാരത്തിൽ ജീവിക്കുന്ന, കണ്ണ് കാണാൻ പാടില്ലാത്ത മീനുകൾ. കണ്ണുകളില്ലാത്ത അവയുടെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ സ്റ്റീഫന് ഭയമായി. എന്ത് തരം ജീവികളാണ് ഇതൊക്കെ? മീനുകൾ തന്നെയാണോ? എന്തുകൊണ്ടാണ് ഇവയ്ക്ക് കണ്ണുകളില്ലാത്തത്? 1000 ചോദ്യങ്ങൾ സ്റ്റീഫന്റെ മനസ്സിൽ ഉയർന്നു വന്നു. സ്റ്റീഫൻ എന്ത് ചെയ്തു? തൻ്റെ വാട്ടർ ബോട്ടിലേക്ക് ആ ഒരു കൈക്കുമ്പിളിലെ വെള്ളം പകർന്നു, ആ മീനുകളെ അതിലേക്ക് മാറ്റി. ഇനി തിരിച്ച് തൻ്റെ ഈ പുതിയ ഹോട്ടലിൽ അവിടെ കൊണ്ട് ഈ സാധനത്തെ കൊണ്ട് വെക്കാം, അവിടെ സയന്റിസ്റ്റുകൾ വരുമ്പോൾ ചോദിക്കാം ഇത് എന്ത് ടൈപ്പ് മീനാണ് എന്ന്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം നോർത്തേൺ കേവ് ഫിഷ്, പിന്നെ സതേൺ കേവ് ഫിഷ്, ഈ രണ്ട് വിഭാഗങ്ങളിൽ പെടുന്ന അന്ധ മത്സ്യങ്ങളാണ് മാമത്ത് ഗുഹയുടെ ഈ ഒരു ഭാഗങ്ങളിൽ, എക്കോ റിവറിൽ ഉള്ളത്. എന്നാൽ മുമ്പ് കണ്ട റിവർ, അതായത് സ്റ്റിക്സ് എന്ന് പറഞ്ഞ റിവറിൽ ഒരു മീൻ പോലും ഇല്ല. മീനുള്ളത് എക്കോ റിവറിൽ മാത്രമാണ്. നൂറ്റാണ്ടുകളായിട്ട് അന്ധകാരത്തിൽ ജീവിക്കുന്ന കണ്ണില്ലാത്ത മീനുകളാണ് നോർത്തേൺ കേവ് ഫിഷും സതേൺ കേവ് ഫിഷും. ഇത് മാത്രവുമല്ല, ഈ ഗുഹയ്ക്ക് പുറത്തുള്ള ഒരു നദി, ഗ്രീൻ റിവർ, ആ നദിയിൽ എപ്പോഴൊക്കെ ജലം ഉയരുന്നുണ്ടോ മഴക്കാലത്ത്, ആ സമയത്തെല്ലാം ഈ എക്കോ റിവറിലും ജലം ഉയരുന്നുണ്ട് എന്നുള്ള കാര്യം സ്റ്റീഫൻ നോട്ട് ചെയ്തു. അതായത് എക്കോ റിവർ ഒരു പക്ഷേ ഈ ഗ്രീൻ റിവറിൽ, പുറത്തുള്ള ഗ്രീൻ റിവറിലാവണം ചെന്ന് ചേരുന്നത്. അതൊക്കെ ശരിയായിരുന്നു. പിന്നീട് 50, 60, 70 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് സ്ഥിരീകരിക്കുന്നത്, കണ്ടുപിടിക്കുന്നത്, ഈ ഒരു നദികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ സ്റ്റീഫൻ ബിഷപ്പിന് അന്നേ ഇത് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1842 അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ചിരുന്ന ഒരു രോഗമാണ് ട്യൂബക്കുലോസിസ്, TB അഥവാ ക്ഷയരോഗം. 90% ക്ഷയരോഗങ്ങളും ശ്വാസകോശത്തെയാണ് ബാധിച്ചിരുന്നത്. തൻ്റെ ഈ കെൻടക്കിയിലുള്ള ലൂയിവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ക്ലിനിക്കിൽ ധാരാളം TB രോഗികൾ എത്തുന്നത് ഡോക്ടർ ക്രോഗൻ ശ്രദ്ധിച്ചു. അവർക്കെല്ലാം ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് ഉള്ളത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ക്രോഗന്റെ മനസ്സിൽ ഒരു പുതിയ ഐഡിയ ഉണ്ടായി. അവിടെയെല്ലാം പൊടി പടലങ്ങൾ ധാരാളമുണ്ട്, അതുകൊണ്ടാവണം ഇവർക്ക് ഈ ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. അവരെ നമ്മുടെ ഈ മാമത്ത് ഗുഹയിലെ ശുദ്ധമായ വായു ശ്വസിക്കാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസമാകില്ലേ? ഇതാണ് ഡോക്ടർ ക്രോഗൻ ചിന്തിച്ചത്. കാരണം മാമത്ത് ഗുഹയ്ക്കകത്ത് പൊടിപടലങ്ങളില്ല, ശുദ്ധമായ തണുത്ത കാറ്റാണ് എപ്പോഴും ഉള്ളത്. ഈ രോഗികളിൽ കുറച്ചാളുകളെ അവിടെ കൊണ്ട് പാർപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസമാകുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും എന്ന് ക്രോഗൻ ചിന്തിച്ചു. അദ്ദേഹം പിന്നൊന്നും ആലോചിച്ചില്ല. ഈ ഒരു മാമത്ത് ഗുഹയ്ക്കുള്ളിൽ പറ്റിയ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അവിടെ തന്നെയുള്ള കല്ലുകൾ വെച്ചിട്ട് രണ്ട് മൂന്ന് ഹട്ടുകൾ പണിയുവാൻ വേണ്ടിയിട്ട് തൻ്റെ പണിക്കാരെ ഇദ്ദേഹം ഏർപ്പെടുത്തി. അതിനുശേഷം തൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു രോഗിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം ഈ ഒരു സ്ഥലത്തേക്ക് മാമത്ത് ഗുഹയ്ക്കകത്ത് നിർമ്മിച്ച ആ ഹട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ആ രോഗി ഒരു 4-5 ആഴ്ചകൾ ആ ഹട്ടിൽ കിടന്ന ശേഷം തനിക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് സ്ഥലം വിട്ടത്. അതോടുകൂടിയിട്ട് കൂടുതൽ രോഗികൾ ഇങ്ങോട്ടേക്ക് ഈ മാമത്ത് ഗുഹയ്ക്കകത്ത് പണിതിരിക്കുന്ന TB ഹോസ്പിറ്റലിലേക്ക് വരാനും ഇവിടെ കിടന്നിട്ട് ഗുഹയ്ക്കുള്ളിലെ ശുദ്ധമായ വായു ശ്വസിച്ചിട്ട് തങ്ങൾക്ക് ആശ്വാസം കിട്ടും എന്നുള്ള ധാരണയിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തയ്യാറായി. അങ്ങനെ ആളുകൾ എത്താൻ തുടങ്ങിയതോടെ അവരുടെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയിട്ട് 2 പുതിയ അടിമകളെ കൂടിയിട്ട് ഇദ്ദേഹം വാങ്ങിക്കുകയും അവരിവർക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ, ആഹാരങ്ങൾ ഇതെല്ലാം ഈ ഗുഹയ്ക്കുള്ളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു. സ്റ്റീഫൻ തൻ്റെ സന്ദർശകരെയും കൊണ്ട് ഈ ഒരു വഴി വരുമ്പോഴേക്കും ഈ ഹട്ടുകളിൽ നിന്ന് ഈ രോഗികൾ പുറത്തിറങ്ങി നടക്കുന്നതൊക്കെ സ്റ്റീഫന് കാണാൻ സാധിക്കുമായിരുന്നു. ഇവർക്ക് വെളുപ്പ് കലർന്ന ഒരു വസ്ത്രമാണ് കൊടുത്തിരുന്നത്. അതുമാത്രമല്ല, ഈ ഹട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്കും പോകരുത് എന്നുള്ള കർശന നിർദ്ദേശവും ഈ ക്രോഗൻ ഈ രോഗികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഈ സന്ദർശകരെയും കൊണ്ട് നമ്മുടെ സ്റ്റീഫൻ ഇതുവഴി വരുമ്പോഴേക്കും സന്ദർശകരോട് സ്റ്റീഫൻ ആദ്യമേ പറയും, ഇതിനകത്ത് ഇങ്ങനെ രോഗികളുണ്ട്, അവരെ ഇതിനകത്ത് പാർപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉദ്ദേശം ഇതാണ്, അവർ വെളുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ പല സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആശ്വാസത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഈ വെളുത്ത വസ്ത്രമിട്ട രോഗികളെ കണ്ടിട്ട് ഈ സന്ദർശകരായിട്ട് വന്ന ചില സ്ത്രീകൾ പേടിച്ച് തിരിച്ചോടിപ്പോയ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, പ്രേതങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് സ്റ്റീഫൻ കയറുന്നതിന് മുമ്പ് പറയും, ഇതിനകത്തൊരു TB ഹോസ്പിറ്റലുണ്ട്, വെളുത്ത വസ്ത്രത്തിൽ രോഗികൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കാണാം, ഭയക്കേണ്ടതില്ല. എന്നാൽ ക്രോഗന്റെ ഈ TB ഹോസ്പിറ്റല്, മാമത്ത് ഗുഹയ്ക്കുള്ളിലെ ഈ ഹോസ്പിറ്റല് വൻ പരാജയമായിട്ട് മാറുകയാണ് ചെയ്തത്. അടുപ്പിച്ചടുപ്പിച്ച് 6-7 രോഗികൾ മരണപ്പെട്ടു. അതോടുകൂടിയിട്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് ആളുകൾ വരാതായി. അവസാനം മാസങ്ങൾക്കുള്ളിൽ ഈ ഒരു TB ഹോസ്പിറ്റല്, മാമത്ത് TB ഹോസ്പിറ്റല് അടച്ചു പൂട്ടുകയും ചെയ്തു. ഇന്നും നമുക്ക് അന്ന് നിർമ്മിച്ച ആ കല്ലുകൊണ്ട് നിർമ്മിച്ച 1-2 ഹട്ടുകൾ ഇന്നും അവിടെ ഉണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനുശേഷം ക്രോഗൻ മറ്റൊരു ഉദ്യമത്തിലേക്ക് തിരിഞ്ഞു. മാമത്ത് കേവിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യുക. അതിനുള്ളിൽ നിർബന്ധമായിട്ടും ഈ കേവിൻ്റെ ഒരു വിശദമായിട്ടുള്ള മാപ്പ് ഉണ്ടാവണം. പക്ഷേ ഈ കേവിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള മാപ്പ് ഒരു സ്ഥലത്ത് മാത്രമാണുള്ളത്, അത് നമ്മുടെ സ്റ്റീഫൻ ബിഷപ്പിൻ്റെ തലക്കുള്ളിലാണ്. അങ്ങനെ ഈ ബുക്ക് എഴുതുവാൻ വേണ്ടിയിട്ടും അതിൻ്റെ വിവരങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ടും മാപ്പ് വരയ്ക്കുവാനും ഒക്കെയായിട്ട് സ്റ്റീഫൻ ബിഷപ്പിനെ കൊണ്ട് ക്രോഗൻ തൻ്റെ കുടുംബ വീട്ടിലേക്ക്, 90 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ഫാമും കുടുംബ വീടും ഒക്കെ ഉള്ളത്, അങ്ങോട്ടേക്ക് പോയി. അവിടെ പകൽ സമയങ്ങളിൽ ഈ ക്രോഗന്റെ മുറിയിൽ സ്റ്റീഫൻ വന്നിരിക്കും, എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയും, ഇത് വെച്ചിട്ട് ഇവർ മാപ്പ് വരയ്ക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. രാത്രിയിൽ ക്രോഗന്റെ മറ്റ് അടിമകൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി കിടക്കുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ ഈ വീട്ടിൽ ഇല്ലാതിരുന്ന ഒരു ദിവസം ഇദ്ദേഹം ഒറ്റയ്ക്ക്, ഈ സ്റ്റീഫൻ ഒറ്റയ്ക്ക് ഈ മാപ്പ് വരയ്ക്കുന്ന ഒരു തിരക്കിലായിരുന്നു. ആ സമയത്ത് മറ്റൊരു അടിമ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്ന് കയറി. നല്ല ചിരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്ന് കയറിയത്. ആഹാ, നിങ്ങളാണോ ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സംഭാഷണം തുടങ്ങി. സ്റ്റീഫൻ അത്ഭുതത്തോടെ തിരിഞ്ഞു നിന്ന് നോക്കി. അവളോട് ചോദിച്ചു, നീ ആരാണ്? അവളുടെ പേര് ഷാർലറ്റ് എന്നായിരുന്നു. ഈ ക്രോഗന്റെ അടിമകളിൽ ഒരു പെൺകുട്ടിയാണ് ഈ ഷാർലറ്റ്. അവളുടെ അമ്മയ്ക്ക് വയ്യാതിരുന്നത് കൊണ്ട് കുറച്ച് നാളായിട്ട് അവൾ അമ്മയുടെ കൂടത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്റ്റീഫൻ വന്നിട്ട് ഇതുവരെയും കാണാതിരുന്നത്. തിരിച്ചു വന്ന ശേഷമാണ് മറ്റ് അടിമകൾ പറഞ്ഞത്, ഗുഹാവാസിയായിട്ടുള്ള ഒരു അടിമ ചെറുക്കൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഷാർലറ്റ് ഇവിടെ വന്നത്. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇവർ കൂടുതൽ കൂടുതൽ സംസാരിച്ചു, അവർ തമ്മിൽ കൂടുതൽ അടുത്തു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ മാപ്പിൻ്റെ പണി അവസാനിച്ചു, ബുക്ക് പബ്ലിഷ് ചെയ്യാറായി. സ്റ്റീഫൻ ഇവിടെ പണിയൊന്നുമില്ല, അതുകൊണ്ട് തിരിച്ച് മാമത്ത് ഗുഹയിലേക്ക് സ്റ്റീഫന് പോയേ മതിയാവൂ. ഈ മാമത്ത് ഗുഹയിലേക്ക് പോകുന്ന സ്റ്റീഫൻ ഒരു കാലത്തും ഇനി ഈ ഫാമിലേക്ക് തിരിച്ചു വരില്ല. അതുമാത്രവുമല്ല, ഈ ഷാർലറ്റിന് ഒരു കാലത്തും മാമത്ത് ഗുഹയിലേക്ക് വരാനുള്ള അവസരം ഉണ്ടാവുകയുമില്ല. അങ്ങനെ അവസാനം സ്റ്റീഫന് പോകേണ്ട ദിവസമായി. തലേ ദിവസം രാത്രി സ്റ്റീഫൻ ധൈര്യം സംഭരിച്ചിട്ട് ഡോക്ടർ ക്രോഗന്റെ മുറിയിലെത്തിയ ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ അവിടെ വലിയൊരു ഹോട്ടല് താങ്കൾ പണിത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, വലിയ തിരക്കാണ്, അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ആ ഷാർലറ്റ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കൂടി അങ്ങോട്ടേക്ക് മാറ്റുവാണെങ്കിൽ അവിടെയുള്ള നിത എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കുറച്ച് സഹായമാകും, നമുക്ക് നല്ല കാര്യമല്ലേ? ഇങ്ങനെയൊരു നിർദ്ദേശമാണ് സ്റ്റീഫൻ ക്രോഗനോട് പറഞ്ഞത്. ഇത് കേട്ടിട്ട് ചിരിച്ചിട്ട് ക്രോഗൻ പറഞ്ഞു, അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കാണോ ലാഭം അതോ നിനക്കാണോ? അത് കേട്ടതോടെ ചിരിച്ചുകൊണ്ട് സ്റ്റീഫൻ തലകുനിച്ചു. ക്രോഗൻ പറഞ്ഞു, സ്റ്റീഫ, നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ഇത് കേട്ടതോടെ സ്റ്റീഫൻ എന്ത് പറയണം എന്നുള്ള തിട്ടമില്ലാതായി. ആളുകളോട് സന്ദർശകരോട് വാ തോരാതായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീഫൻ ഈ ഒരു സമയത്ത് മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ക്രോഗന് ചിരി വന്നു. എന്താണേലും അവരുടെ കല്യാണം ക്രോഗൻ കാര്യമായിട്ട് തന്നെ നടത്തി. അന്നത്തെ ദിവസം വലിയൊരു പാർട്ടിയും ഡോക്ടർ നടത്തുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞിട്ട് സ്റ്റീഫന്റെ കൂടെ ഈ ഷാർലറ്റ് ഈ മാമത്ത ഗുഹയിലേക്ക് പോവുകയും അങ്ങനെ ഒരു ദിവസം ഇവര് ഈ മാമത്ത ഗുഹ ഈ ഷാർലറ്റിനെ കാണിക്കുവാൻ വേണ്ടിയിട്ട് സ്റ്റീഫനും ഷാർലറ്റും ഇതിനകത്ത് കയറുകയും ചെയ്തു. ആളുകളെ സാധാരണ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളിലെല്ലാം ഷാർലറ്റിനെ സ്റ്റീഫൻ കൊണ്ട് കാണിക്കുകയും ചെയ്തു. അവര് മണിക്കൂറുകളോളം ഇതിനകത്ത് ചിലവഴിച്ചു. ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരിയുടെ പുക വെച്ചിട്ട് സ്റ്റീഫൻ ആ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി: സ്റ്റീഫൻ ബിഷപ്പ് ഗൈഡ് മാമത്ത് കേവ് മിസ് ഷാർലറ്റ് ബിഷപ്പ് 1843. ഒരു ഹൃദയത്തിന്റെ രൂപത്തിൽ ഒരു ആകൃതി വരച്ച ശേഷമാണ് അതിനുള്ളിൽ സ്റ്റീഫൻ ഇത് എഴുതിയത്. ഈ ഹൃദയത്തിന്റെ പുറത്ത് സ്റ്റീഫൻ മറ്റൊരു കാര്യം കൂടി എഴുതി വെച്ചു: മിസ് ഷാർലറ്റ് ബിഷപ്പ് ഫ്ലവർ ഓഫ് ദി മാമത്ത് കേവ്. ഇത് നമുക്ക് ഇന്ന് ചെന്നാലും അവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു വർഷത്തിന് ശേഷം അവർക്കൊരു കുട്ടിയുണ്ടായി, തോമസ്. ഈ മാമത്ത് ഗുഹ സ്റ്റീഫനൊക്കെ ഉണ്ടായിരുന്ന ആ കെൻഡക്കി എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഒരു സ്ലേവ് സ്റ്റേറ്റ് ആയിരുന്നു. എന്നാൽ തൊട്ടരികിലുണ്ടായിരുന്ന ഒഹയോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അടിമത്തത്തിന് എതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഇതിനിടയ്ക്ക് ഒഹയോ നദിയാണ് ഉള്ളത്. ചുരുക്കത്തില് ഈ ഒഹയോ നദി ഒന്ന് നീന്തി കടന്ന് അപ്പുറം എത്തിക്കഴിഞ്ഞാൽ സ്റ്റീഫന് സ്വതന്ത്രനാകാം. പക്ഷേ സ്റ്റീഫൻ ഒരിക്കലും അത് ചെയ്തില്ല. അവൻ ഒരു പക്ഷേ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നിരിക്കില്ല. അവന്റെ വീടെല്ലാം അല്ലെങ്കിൽ അവന്റെ കുടുംബം എന്ന് പറയുന്നത് ഈ മാമത്ത് ഗുഹയാണ്. ഒരു കാര്യം ഓർക്കുക, മാമത്ത് ഗുഹയിൽ ഇവൻ ഇപ്പോൾ അടിമയാണ് സ്റ്റീഫൻ. അതുകൊണ്ട് എത്രത്തോളം പണിയെടുത്തെന്ന് പറഞ്ഞാലും ഒരു രൂപ ഇവന് കിട്ടില്ല ശമ്പളമായിട്ട്. ഇവൻ ആകെയുള്ള വരുമാനം വരുന്ന നല്ലവരായിട്ടുള്ള വെള്ളക്കാർ കൊടുക്കുന്ന ടിപ്പ് മാത്രമാണ്. എന്നാൽ തൊട്ടടുത്തുള്ള ഒഹയോ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റീഫന് സ്വതന്ത്രനാകാം, സ്വന്തമായിട്ട് പണിയെടുക്കാം, കാശ് സമ്പാദിക്കാം, സ്ഥലം വാങ്ങിക്കാം, നല്ലൊരു കുടുംബം ഉണ്ടാക്കാം. പക്ഷേ എന്തുകൊണ്ടോ സ്റ്റീഫൻ ബിഷപ്പ് അങ്ങോട്ടേക്ക് പോയില്ല. ഇതിനിടെ സ്റ്റീഫന്റെ പേര് അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാവണം സ്റ്റീഫൻ ഇത് വിട്ടിട്ട് പോകാതിരുന്നത്. സ്റ്റീഫൻ അന്ന് വരച്ച മാപ്പാണ് പിന്നീട് വർഷങ്ങളോളം ആളുകൾ ഈ ഒരു മാമത്ത് ഗുഹയുടെ മാപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക. ഇതിനിടയിൽ ഗുഹ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് പല പ്രമുഖന്മാരും വന്നെത്തി. റഷ്യൻ രാജകുമാരൻ പ്രിൻസ് അലക്സിസ്, ബ്രസീലിയൻ എംപറർ ഡോം പെട്രോ തുടങ്ങിയവര് സ്റ്റീഫന്റെ കൂടെയാണ് മാമത്ത് ഗുഹ സന്ദർശിച്ചത്. ഇതിനിടെ 1849 താൻ ഏത് അസുഖമാണോ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് നോക്കിയത് അതേ അസുഖം TB പിടിപെട്ടിട്ട് ഈ ഓണർ യജമാനായിട്ടുണ്ടായിരുന്ന ക്രോഗൻ അന്തരിച്ചു. അതോടുകൂടിയിട്ട് സ്റ്റീഫനും ഷാർലറ്റിനും ബാക്കിയുള്ള അടിമകൾക്കും ഭയമായി. കാരണം ക്രോഗന് മക്കൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇദ്ദേഹത്തിന്റെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ആവും ഈ ഒരു മാമത്ത ഗുഹ കൈവശം വെക്കുക. അവര് ക്രോഗനെ പോലെ നല്ല ആളാണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു നിശ്ചയവുമില്ല. പക്ഷേ ക്രോഗൻ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ വിൽപ്പത്രത്തിൽ തന്റെ മരണശേഷം 7 വർഷങ്ങൾക്ക് ശേഷം തന്റെ അടിമകളെല്ലാവരും തന്നെയും സ്വതന്ത്രരായിരിക്കണം എന്നുള്ള ഒരു കാര്യം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1856 7 വർഷങ്ങൾക്ക് ശേഷം ക്രോഗൻ മരിച്ചിട്ട് 7 വർഷങ്ങൾക്ക് ശേഷം സ്റ്റീഫനും ഷാർലറ്റും മകൻ തോമസും അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരായി. അവരിപ്പോൾ സ്വതന്ത്ര ആളുകളാണ്, അമേരിക്കൻ പൗരന്മാരാണ്. ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആഫ്രിക്കയിൽ ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ അമേരിക്കൻ ആഫ്രിക്കൻ അടിമകൾ സ്ഥാപിച്ച രാജ്യമായിട്ടുള്ള ലൈബീരിയയിൽ പോയി താമസിക്കണം എന്നായിരുന്നു സ്റ്റീഫൻ ബിഷപ്പിന്റെ ആഗ്രഹം. പക്ഷേ എന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല. ഈ ക്രോഗന്റെ മരണശേഷം, ക്രോഗൻ ഉണ്ടായിരുന്ന സമയത്ത് സ്റ്റീഫന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രോഗന്റെ മരണശേഷം സ്റ്റീഫന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. എന്താണേലും തനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും സ്റ്റീഫൻ മാമത്ത് ഗുഹയുടെ പരിസരങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 1857 അത് സംഭവിച്ചു. തന്റെ 36-ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ ബിഷപ്പ് അന്തരിച്ചു. എങ്ങനെ മരിച്ചു, എന്ത് രോഗമാണ് നമുക്കിന്നും അറിയില്ല. മാമത്ത് ഗുഹയുടെ മുകളിലുള്ള ഒരു ശവക്കോട്ടയിലാണ് സ്റ്റീഫനെ സംസ്കരിച്ചത്. അവിടെ തന്നെയാണ് ഈ TB വന്ന് മരിച്ച ആളുകളെയും ഇവിടെ ജോലി ചെയ്തിരുന്ന മറ്റ് അടിമകളെ ഒക്കെ സംസ്കരിച്ചിട്ടുള്ളത്. ഇന്ന് ഓൾഡ് ഗേറ്റ് സെമിട്രി എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് അന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്റ്റീഫൻ മരിച്ച സ്ഥലത്ത് ആരോ ഒരു കല്ലുകൊണ്ട് അടയാളമായിട്ടിട്ടു. അവിടെ സ്റ്റീഫന്റെ പേരും വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് പോയാലും കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതിൽ മരിച്ച ഡേറ്റ് എഴുതി വെച്ചിരിക്കുന്നത് തെറ്റാണ്. സ്റ്റീഫൻ മരിച്ചിട്ട് 166 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഗുഹാ ശൃംഖലയാണ് മാമത്ത് കേവ്. ലക്ഷക്കണക്കിന് ആളുകളാണ് മാമത്ത് കേവ് സന്ദർശിക്കുവാനായിട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ആളുകൾക്ക് കയറുവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പടവുകൾ, ഇതിനകത്ത് AC വരെയും ലൈറ്റുകൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റീഫന്റെ കാലമല്ല, ഇന്ന് ആധുനിക സജ്ജീകരണങ്ങളെല്ലാം തന്നെയും ഈ ഒരു ഗുഹാ ശൃംഖലയ്ക്കകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് ഈ മാമത്ത് കേവ് ഇപ്പോൾ സന്ദർശിക്കാം. ഇതിനടുത്ത് തന്നെ വേറെ 2 കേവ് സിസ്റ്റംസ് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഏതാണ്ട് 600 കിലോമീറ്റർ നീളത്തിലാണ് ഇതിനകത്തൂടെ പാസേജുകൾ ഉള്ളത്. സ്റ്റീഫൻ അന്ന് ആളുകളെ കൊണ്ടുപോയിരുന്ന ആ വാതില്, ആ റൂട്ട്, അതിനെ ഹിസ്റ്റോറിക് റൂട്ട് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇന്ന് പ്രധാന കവാടം അതല്ല, മറ്റൊരു സ്ഥലമാണ്. ഇതിനകത്ത് പല ടൂർ പാക്കേജുകളുണ്ട്. അതിൽ ഹിസ്റ്റോറിക് റൂട്ട് എന്ന് പറയുന്ന ആ ഒരു ടൂർ പാക്കേജ് എടുത്താൽ മാത്രമേ നമുക്ക് സ്റ്റീഫൻ പോയ ഈ വഴിയിൽ കൂടെ അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റീഫൻ അള്ളിപ്പിടിച്ച് കയറിയ ആ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് പാലങ്ങൾ, കൈവരികൾ, അങ്ങനെ ആളുകൾക്ക് സുഗമമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റീഫൻ കണ്ടെത്തിയ ആ അന്തമത്സ്യങ്ങളുള്ള എക്കോ റിവർ, അതൊന്നും ഇപ്പോൾ ആളുകൾക്ക് ചെന്ന് കാണാനായിട്ട് സാധിക്കില്ല. അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിർത്തിയിരിക്കുകയാണ്. കാരണം ഈ പാർക്കിന്റെ ജൈവ വൈവിധ്യത്തെ അത് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ ആളുകളെ കടത്തിവിടുന്നില്ല. മുമ്പ് പറഞ്ഞതുപോലെ ഹിസ്റ്റോറിക് ടൂർ എന്ന് പറഞ്ഞ ആ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റീഫൻ നടന്ന വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഒരു പക്ഷേ സ്റ്റീഫന്റെ സാന്നിധ്യം പോലും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിങ്ങൾ മാറ്റ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഓർക്കുന്നുണ്ടോ? അതായത് മാറ്റ് നിക്ക് ഈ രണ്ട് പേരെയാണ് ഈ സ്റ്റീഫന് പണി കൂടിയ സമയത്ത് ഈ രണ്ടുപേരെ വിലയ്ക്ക് വാങ്ങിയിട്ട് ഈ സ്റ്റീഫന്റെ സഹായത്തിന് വെച്ചത്. ഇനി 2021 ഈ മാമത്ത് ഗുഹയിൽ വെച്ചെടുത്ത ഈ ഫോട്ടോ നോക്കുക. ഈ ഫോട്ടോയിലുള്ള ആളാണ് ജെറി ബ്രാൻസ്ഫോർഡ്. 70 കഴിഞ്ഞ ഇദ്ദേഹം ഇപ്പോൾ ഈ മാമത്ത് ഗുഹയിൽ ഹിസ്റ്റോറിക് ടൂർ പാക്കേജിന്റെ അവിടെ ഒരു വോളണ്ടിയറായിട്ട് ഇദ്ദേഹം ഒരു ടൂർ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റീഫൻ ബിഷപ്പിന്റെ സഹായമായിട്ട് വന്ന മാറ്റ്, ആ മാറ്റ് ഈ പറയുന്ന ജെറി ബ്രാൻസ്ഫോർഡിന്റെ ദ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. തന്റെ മുതുമുത്തച്ഛൻ മാറ്റ് എന്ന് പറഞ്ഞ ആ അടിമ അന്ന് ഈ ഗുഹയുടെ ഭിത്തിയിൽ അന്ന് എഴുതി വെച്ച ആ ഒരു രേഖയ്ക്ക് മുന്നിലാണ് ഈ ജെറി ഇപ്പോൾ നിൽക്കുന്നത്. 2021 വരെയും ജെറി അവിടെ ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹം ഇപ്പോഴുണ്ടോ, അവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്താണേലും ഈ മാറ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ പിൻതലമുറയിൽപ്പെട്ട ഒരാൾ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന അറിവ് അവിടെ ഉള്ളവർക്ക്, അത് കാണാൻ ചെല്ലുന്ന ആളുകൾക്ക് എന്ത് അനുഭൂതിയായിരിക്കും സമ്മാനിക്കുക. അതെ, ഹിസ്റ്ററി ഒരു വിസ്മയമാണ്. നമുക്ക് വീണ്ടും കാണാം.